ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം ബ്രാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമായ കർത്താവിന്റെ തിരുനാമത്തിൽ വന്നനും ബലവാനിരിക്കുന്നവൻ വാഴ്ത്തപ്പെട്ടവനാവുന്ന ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾ സ്തുതിപ്പെട്ടവനെ ഞങ്ങളോട് കരണം ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി തിരിച്ചിടപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി, സൃഷ്ടാവേ നിനക്ക് സ്തുതി. പാപികളായ നിന്റെ അടിയാരോട് കരുണയെന്ന് വെച്ച് രാജാവേ നിനക്ക് സ്തുതി പാറയ്ക്കുമോ? പ്രദസ്തനായ ഞങ്ങളുടെ പിതാവേ നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരയണമേ. നിന്റെ ദുരുഷം സ്രോതരെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ അടക്കാരുടെയും ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. ഇനി ദുഷ്ടം ഞങ്ങളെ രക്ഷപ്പെടണമേ എന്നുള്ള നല്ല അധിക ശക്തിയും മുഖത്തു നേക്കുന്നതിനുള്ളതാകുന്നു. ആമേ. കൃപ നിറഞ്ഞ മറിയും ഏ നിലക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ നീസുകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. അതിന്റെ ഒരു ഫലമായ നമ്മുടെ കർത്താവായി ശംസിയെ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ളതിനെ ഓർത്തറിയും ഏതും ബ്രാൻഡെ അമ്മേ. ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം ബ്രാൻഡ് അമ്മയെ വിളിച്ചുകൊള്ളണമേ. അമ്മീൻ പാർശ്വമോർദ്ദയുമായ കർത്താവി അനുഗ്രഹീത സന്ധിക്കായി നന്ദിയോടെ സ്തോത്രം. ദൈവകൃപയാൽ ഞങ്ങളെ ഈ രാത്രിയിലും കാത്തുപരിപാലിച്ചു പകലന്തിയോളം നൽകിയ അനുഗ്രഹങ്ങളെയും ഓർക്കുന്നു. ഈ സന്ധ്യാനേരം ദൈവവചനത്തിൽ നിന്ന് ധ്യാനിക്കുവാൻ തക്കവണ്ണം നിന്റെ മക്കളാകുന്ന ഞങ്ങൾ ദേശത്തിന്റെ വിവിധ പ്രദേശങ്ങളിലിരുന്നു കൊണ്ട് കർത്താവിയെ സംബന്ധിക്കുന്നു. കർത്താവിയെ സംബന്ധിക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടണം. ഞങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ദൈവികമായ ചൈതന്യം ഉണ്ടാകണമേ. ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നുവെന്ന് അവിടുന്ന് കൽപ്പിച്ചതിന്റെ പ്രകാരം പുതിയ കൃപകളും പുതിയ അനുഗ്രഹങ്ങളും കൊണ്ട് ഞങ്ങൾ നിറയ്ക്കണമേ. അനേകര് മാനസിക ഭാരത്തിലൂടെ പ്രയാസത്തിലൂടെ കർത്താവെ കടന്നു പോകുന്നവർ നീ വചന ശുശ്രൂഷയിൽ സംബന്ധിക്കുമ്പോഴും അനുഗ്രഹിക്കപ്പെടണമേ. ഞങ്ങളുടെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾക്ക് അവിടുന്ന് പരിഹാരമായി കൂടെ ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവമായ കർത്താവെ ഞങ്ങളുടെ ബുദ്ധി അസ്തമിക്കുന്നിടത്ത് ദൈവത്തിന്റെ ശക്തി തെളിയുന്നു. ഞങ്ങൾ അതിൽ വിശ്വസിക്കുന്നു. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാകുന്നുവെന്ന് പറയുവാൻ തക്കവണ്ണം ഞങ്ങൾ എല്ലാവരെയും ബലപ്പെടുത്തണം. എംഎംഎസിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും പ്രവർത്തകരെയും വാഴ്ത്തി വിശദീകരിക്കണം. സദരാസന തലത്തിലുള്ള പ്രവർത്തനങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണം. അഭിയന്നിതിരമേനയും വന്നി വൈദിക ശ്രേഷ്ഠരെ എല്ലാവരെയും പ്രദേശത്ത് സംബന്ധിക്കുന്നവരെയും ഞങ്ങളുടെ മാതാപിതാക്കന്മാരെയും ദിവസങ്ങളിൽ അർപ്പിക്കും. വിവിധ പ്രദേശങ്ങളായിരുന്നു സംബന്ധിക്കുന്ന മാതാപിതാക്കന്മാർ, സഹോദരിമാർ എല്ലാവരും അനുഗ്രഹിക്കപ്പെടണമേ. ദൈവകരുണയിൽ ഞങ്ങളെ മുറ്റുമായി കാത്തുകൊള്ളണമേ. ഞങ്ങളെല്ലാവരും നിനക്കും ഏകജാതനും പരിശുദ്ധ റൂഹായിരിക്കും എന്നേക്കും സ്തുതി അർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ. പ്രിയ ദൈവത്തിന്റെ തന്നെ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ അനുഗ്രഹീതരെ, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ പ്രിയമുള്ളവരെ, വീണ്ടും നമുക്ക് കൂടിച്ചേരുവാൻ തക്കവണ്ണം ദൈവം അവസരം നൽകിയതിനെ ഓർ ദൈവത്തെ സ്തുതിക്കുന്നു. അന്നാർമയും പാസ്റ്ററും എന്ന പുസ്തകത്തിലെ പത്രോസിന്റെ പരമാധികാരത്തെ പറ്റിയുള്ള സംശയങ്ങള്, പ്രത്യേകിച്ച് പുസ്തകം എഴുതുന്ന കാലഘട്ടത്തിൽ റിത്ത് പ്രസ്ഥാനങ്ങളും പത്രോസാണ് സകലന്റെയും മേലധികാരി എന്നുള്ള ചിന്താഗതിയും ഒക്കെ വളരെ ശക്തമായ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട അച്ഛൻ വളരെ സിസ്റ്റമാറ്റിക്കായിട്ടും അനുഗ്രഹീതമായും എഴുതപ്പെട്ട ആ ഒരു അധ്യായമാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പത്രോസ്ലീഹ പരമാധികാരിയോ എന്നുള്ള ആ ഒരു ചാപ്റ്റർ. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ രണ്ട് ആഴ്ചയായി പഠിക്കാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ 12 അപ്പോസ്തലന്മാരുടെയും ഏകദേശം ഒരു 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 ഔട്ട്ലൈൻ നമുക്കൊന്ന് കിട്ടി. അവര് എവിടുന്നൊക്കെ ഉള്ളവരാണ്, അവര് ആരായിരുന്നു, അവരുടെ ജീവിതാവസാനം എങ്ങനെയാണ്, എവിടെയാണ് അവർ സുവിശേഷം അറിയിച്ചത്, അതിന്റെ അവസാനത്തിൽ രക്തസാക്ഷി മരണം പ്രാപിക്കപ്പെടേണ്ടി വന്ന ബാക്കിയുള്ള 11 പേരും, വാർദ്ധക്യത്തിലെത്തി മരിച്ച യോഹന്നാൻ ശ്ലീഹായുടെ കാര്യവും, തൂങ്ങിച്ചേർത്ത യൂദയുടെ കാര്യവും ഒക്കെ നമ്മൾ ചിന്തിച്ചു. മത്തിയാസ് അതിന് പകരം തെരഞ്ഞെടുക്കപ്പെട്ടു അദ്ദേഹവും. രക്തസാക്ഷി മരണം പ്രാപിക്കുകയായിരുന്നു എന്ന് നമ്മൾ കണ്ടു. അതുകൊണ്ട് തീർച്ചയായും ഞാൻ അതിനകത്ത് പറയാൻ ഉദ്ദേശിച്ചത് പത്രോസിനെ പോലെ തന്നെ എല്ലാവരും ഒരേ പ്രാധാന്യമായിരുന്നു എന്നുള്ളതൊന്ന് മനസ്സിലാക്കുവാനും യേശുമ്പരാൻ പോലും അപ്പുറം ഇപ്പുറം ഇരിക്കാൻ അധികാരം ചോദിച്ച യാക്കോബിനും യോഹന്നാനും പോലും അത് കൊടുത്തില്ല എന്നും പ്രത്യേകിച്ച് ആരെയും ആരുടെയും മേലാവായിട്ട് വെച്ചിട്ടില്ല എന്നും ഒക്കെ ഒന്ന് ചിന്തിക്കുന്നതിന് വേണ്ടിയും പ്രത്യേകിച്ച് വിശ്വാസത്തിന്റെ പേരിൽ ഈ ഏതെങ്കിലും ഒരു ശിഷ്യന് ഏറ്റവും പ്രധാന സ്ഥാനം കൊടുക്കുന്നുവെങ്കിൽ അത് വേദപുസ്തകത്തിന് നിരക്കുന്നതല്ല എന്ന് ഒന്ന് സൂചിപ്പിക്കാനും ഒക്കെ ആയിട്ടായിരുന്നു. അത് ആ ഒരു അർത്ഥത്തിൽ നിങ്ങൾ മനസ്സിലാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന ഭാഗത്തിന്റെ അവസാന ഭാഗങ്ങളിൽ നമ്മൾ കണ്ടത് അപ്പോസ്തല പ്രവൃത്തികൾ 15:22 താൻ മറ്റുള്ളവരെക്കാളും അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരെക്കാളും ഒട്ടും കുറഞ്ഞവനല്ലെന്ന് അവകാശപ്പെടുന്ന 2 കൊരിന്ത്യർ 11:5 അതുപോലെ ഗലാത്യർ 2:11 പത്രോസിനെ പൗലോസ് എതിർക്കുകയും ശാസിക്കുകയും ചെയ്യുന്ന കാര്യം ഗലാത്യർ 2:11 വായിക്കുന്നുണ്ട്. അവിടം വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിച്ച് അവസാനിപ്പിച്ചത്. ഞാൻ പ്രത്യേകിച്ച് ഒന്ന് 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 ഓടിച്ച് ഒന്ന് പറയുകയായിരുന്നു എന്തുകൊണ്ടാണ് പൗലോസും പത്രോസും തമ്മിലുള്ള ഒരു അഭിമുഖമായി നിന്ന് തർക്കിക്കേണ്ടി വന്നതിന്റെ കാര്യം എന്താ എന്നുള്ളത്. ആദിമസഭയിൽ നമുക്കറിവുള്ളതുപോലെ ആദിമസഭയിൽ യഹൂദന്മാരിൽ നിന്ന് ക്രിസ്ത്യാനിയായവരും ജാതികളിൽ നിന്ന് ക്രിസ്ത്യാനിയായവരുമുണ്ട്. യഹൂദന്മാരിൽ നിന്ന് ക്രിസ്ത്യാനിയായി എന്ന് പറഞ്ഞാൽ യഹൂദനാകുമ്പോൾ അവൻ സർക്കംസിഷൻ നടത്തണം, പരിച്ഛേദന ഏൽക്കണം, നിയമങ്ങളെല്ലാം പാലിക്കണം, 10 കൽപ്പനയും തോറായെയും അധികരിച്ച് 613 മറ്റ് സബ്ലൂസ് അവർ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്, അതെല്ലാം അനുസരിക്കണം. അങ്ങനെ വളരെയേറെ റിലീജിയസ് ആയിട്ടുള്ള വളരെ ഒരു ഓർത്തഡോക്സ് ഒരു റിലീജിയസ് ഒരു ഭാഗത്തിൽ നിന്ന് പെട്ടെന്ന് ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരുമ്പോ അവര് നാളെ മുതൽ ക്രിസ്ത്യാനികളെന്ന് അറിയപ്പെടുന്നു. എന്നാൽ ജാതികൾ ഇത്രയും നാള് തന്നെ ദൈവങ്ങളെയൊക്കെ ആരാധിച്ച് ജാതികളുടെ ബലി കഴിക്കുകയും ഒക്കെ ചെയ്ത് മാംസം വർജിക്കേണ്ടതൊന്നും വർജിക്കാതെയും അങ്ങനെ യഹൂദന്മാർ ഹറാമായിരിക്കുന്നതെല്ലാം ഭക്ഷിച്ച് വന്ന ആൾക്കാരും പിറ്റേ ദിവസം മുതലേ അവരും ക്രിസ്ത്യാനികൾ. അങ്ങനെ വന്നപ്പം പത്രോസ് യഹൂദന്മാരുടെ പക്ഷം ചേർന്നു. ജാതികളുടെ അപ്പോസ്തലൻ എന്നറിയപ്പെട്ട പൗലോസ് ശ്ലീഹ ജാതികൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് ഗ്രീക്കൊക്കെ നല്ലതായിട്ട് അറിയാവുന്നതും അവർക്ക് വേണ്ടി ഒത്തിരി പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത പൗലോസ് ശ്ലീഹ കൂടുതലായി ജാതികളുടെ പക്ഷത്ത് നിൽക്കുകയും ചെയ്തു. അങ്ങനെ അവർ തമ്മിലുണ്ടായ യഹൂദന്മാരും യഹൂദ ക്രിസ്ത്യാനികളും ഗ്രീക്ക് യവനായ ക്രിസ്ത്യാനികളും തമ്മിലുണ്ടായ, അങ്ങനെ പറയുന്നത് പോലും തെറ്റാണ്, ഈ ക്രിസ്ത്യാനിറ്റിയിൽ യഹൂദന് യവനനും എന്നില്ല, അതാണ് അതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് പൗലോസ് ശ്ലീഹ അതൊക്കെ എഴുതുന്നത്, ഗലാത്യ ലേഖനത്തിൽ എഴുതുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു തർക്കമുണ്ടായപ്പോൾ അതിന്റെ ഒരു അനന്തര ഫലമായിട്ടാണ് നമ്മൾ അപ്പോസ്തല പ്രവർത്തനങ്ങൾ 15 അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്. യഹൂദിയിൽ നിന്ന് ചിലർ വന്നു, ഒന്ന് വായിച്ചു തുടങ്ങാമോ? അപ്പോസ്തല പ്രവൃത്തി 15 അധ്യായം.
യഹൂദിയിൽ നിന്ന് ചിലർ വന്നു, നിങ്ങൾ മോശം കൽപ്പിച്ച ആചാരം അനുസരിച്ച് പരിശോധന ഏൽക്കാൻ ഞങ്ങൾ രക്ഷപ്രാപിപ്പാൻ കഴിയുകയില്ല എന്ന് സഹോദരന്മാരെ ഉപദേശിച്ചു. പൗലോസിനും ബർണബാസിനും അവരോടൊപ്പമല്ല അല്പമല്ലാത്ത വാദവും തർക്കവും ഉണ്ടായിട്ട് പൗലോസും ബർണബാസും അവരിൽ മറ്റു ചിലരും ഈ തർക്ക സംഗതിയെപ്പറ്റി എരിശിലേമിൽ അപ്പോസ്തലന്മാരുടെയും മൂപ്പന്മാരുടെ അടുക്കൽ പോകണം എന്ന് നിശ്ചയിച്ചു.
അതാണ് പ്രശ്നം. അതായത് നിങ്ങൾ പരിശോധന ഏറ്റിട്ട് വേണം, ജാതികളോട് പറഞ്ഞു നാളെ മുതൽ നിങ്ങൾ ക്രിസ്ത്യാനി എന്ന് അറിയപ്പെടണമെങ്കിൽ ഇങ്ങനെ പോയാൽ ശരിയാകുന്നില്ല, ഞങ്ങൾ പരിശോധന ഏറ്റത്, അതുകൊണ്ട് നിങ്ങളും പരിശോധന ഏൽക്കണം എന്നുള്ള ആ ഒരു പ്രതിസന്ധി ഉണ്ടായ സമയത്താണ് യാക്കോബിന്റെ ലീഡർഷിപ്പിലാണ് അവിടെ ഒരു ആദ്യത്തെ സുന്നഹദോസ് കൂടുന്നത്. അങ്ങനെ ആ ഒരു തർക്ക വിതർക്കത്തിന്റെ അവസാനമാണ് ഈ 23 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. 23 മുതലുള്ള വാക്യങ്ങൾ,
അവരുടെ കൈവശം എഴുതി അയച്ച എന്തെന്നാൽ അപ്പോസ്തോലന്മാരും മൂപ്പരായ സഹോദരന്മാരും അന്ത്യോക്യയിലും സുറിയയിലും ചിലിക്യയിലും ജാതികളിൽ നിന്ന് ചേർന്ന സഹോദരന്മാർക്ക് വന്ദനം. ഞങ്ങൾ കൽപ്പന കൊടുക്കാതെ ചിലർ ഞങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ട് നിങ്ങളുടെ വാക്കുകളാൽ ശ്രമിച്ച് നിങ്ങളുടെ ഹൃദയങ്ങളെ കലക്കിക്കളഞ്ഞുവെന്ന് കേൾത്തുകൊണ്ട് ഞങ്ങൾ ചില പുരുഷന്മാരെ തെരഞ്ഞെടുത്ത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിന് വേണ്ടി പ്രാണത്യാഗം ചെയ്തവരായ നമ്മുടെ പ്രിയ ബർന്നബാസോടും പൗലോസോടും കൂടെ നിങ്ങളുടെ അടുക്കൽ അയക്കണം എന്ന് ഞങ്ങൾ ഒരുമനപ്പെട്ട് നിശ്ചയിച്ചു. ആകയാൽ ഞങ്ങൾ യൂദയെയും ശീലാസിനെയും അയച്ചിരിക്കുന്നു. അവർ വാമൊഴിയായും ഇത് തന്നെ അറിയിക്കും. വിദ്യാഹാർപ്പിത രക്തം, ശ്വാസം മുട്ടിക്കാത്തത്, പരസംഗം എന്നിവ വർദ്ധിക്കുന്നത് ആവശ്യം എന്നല്ലാതെ അധികമായ ഭാരമൊന്നും നിങ്ങളുടെ മേൽ ചുമത്തരുത് എന്ന് പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നിയിരിക്കുന്നു. ഇവ വർദ്ധിച്ച് സൂക്ഷിച്ചുകൊണ്ടാൽ നന്ന്, ശുഭമായിരിക്കും.
13-ാം വാക്യത്തിൽ പറയുന്നുണ്ട് യാക്കോബാണ് ഉത്തരം പറഞ്ഞു തുടങ്ങിയത്. അപ്പൊ യാക്കോബിന്റെ ലീഡർഷിപ്പിലാണ് ആദ്യത്തെ സുന്നദോസ് കൂടിയത്. ഇവിടെ പറയുന്നത് രണ്ട് കാര്യങ്ങളുണ്ട്. 23-ാം വാക്യത്തിന്റെ അവസാനത്തിൽ ഞങ്ങൾ 24-ാം വാക്യം തുടങ്ങുമ്പോൾ ഞങ്ങൾ കൽപ്പന കൊടുക്കാതെ ചിലർ ഞങ്ങളുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു, നിങ്ങളെ വാക്കുകളാൽ ഭ്രമിപ്പിച്ചു. ഇത് തന്നെയാണ് ക്രിസ്തീയ സഭയിൽ ഇന്നും തുടരുന്നത്. നമ്മൾ ഈ കൽപ്പന വായിക്കുമല്ലോ, ഭദ്രാസന മെത്രാപ്പോലിത്തയിൽ നിന്നും കാതലിക്ക ബാബാതിരിമേനിയിൽ നിന്നുള്ള കൽപ്പനകൾ വായിക്കുന്നതിന്റെ ഒരു അടിസ്ഥാനം ഇതാ. എഴുതി കൊടുത്തു വിടുക, അവരുടെ കൈവശം എഴുതി കൊടുത്തു വിട്ടു എന്നാ നമ്മള് 23-ാം വാക്യം. അവരുടെ കൈവശം എഴുതി അയച്ചത് എന്തെന്നാൽ, എഴുതി അയച്ചു എന്താ, ഈ കൽപ്പനയുടെ ഒരു അടിസ്ഥാനമാണ്. നമ്മൾ ഈ വേറെ ഇതെല്ലാം നമ്മുടെ സഭയുടെ വിശ്വാസം എല്ലാം വേദോത്സവ വാക്യങ്ങളിൽ അധിഷ്ഠിതമാണ്. അതിന്റെ ഒരു അടിസ്ഥാനമാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് കൽപ്പന എഴുതി കൊടുത്തു. കൽപ്പനയ്ക്കകത്ത് തന്നെ പറയുന്നത് വിഗ്രഹാർപ്പിതം, രക്തം, ശ്വാസം മുട്ടിച്ചത്തത്, പരസംഗം എന്നിവ വർജിക്കുന്നത് ആവശ്യമെന്നല്ലാതെ അധികമായ ഭാരമൊന്നും നിങ്ങളുടെ മേൽ ചുമത്തരുത് എന്ന് പരിശുദ്ധാത്മാവിന് ഞങ്ങൾക്കും തോന്നിയിരിക്കുന്നു. വെറുതെ അവരെഴുതി കൊടുത്തു വിടുവല്ല, അവരൊന്നു ചേർന്നിരുന്ന് പ്രാർത്ഥിച്ചെടുത്ത തീരുമാനമാണ്. അതിന്റെ സുനോദോസ് എല്ലാവരും കൂടെ ശിഷ്യന്മാരെല്ലാവരും കൂടെ കൂടി എടുത്ത ആദ്യത്തെ തീരുമാനമാണിത്. അത് എഴുതി കൊടുത്തു, കൽപ്പനയായിട്ട് എഴുതി കൊടുത്തു. അതുകൊണ്ടാണ് സുനോദോസ് തീരുമാനങ്ങളും മെത്രാപ്പൊലീത്തയുടെ തീരുമാനങ്ങളും ഒക്കെ കൽപ്പനയായി നമുക്ക് ലഭിക്കുന്നത്. ഇതറിയിക്കുന്നവർ വാമൊഴിയായിട്ട് നിങ്ങളെ അറിയിക്കുമെന്ന് പറയുന്നതൊക്കെ വൈദികരത് അനൗൺസ് ചെയ്യുന്നതിന്റെയും അതിന്റെ വിശദാംശങ്ങൾ പറയുന്നതിന്റെ ഒക്കെ അടിസ്ഥാനമാണ്. എനിവേ, നമ്മുടെ ചിന്ത ഇവിടെ ശിഷ്യന്മാരെല്ലാവരും കൂടി ചേർന്ന് ഈ പത്രോസിന്റെ ചിന്താഗതിയിൽ നിന്ന്, അതായത് പത്രോസ് ഒരു ദർശനം കാണുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. 9-ാം മണി നേരത്തെ കണ്ട ദർശനത്തില് പത്രോസും ഈ പിന്നെ ജാതികളുടെ ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുവാൻ്റെ കോണം പത്രോസിന് കണ്ട ദർശനം. നേരത്തെ ഞാൻ അത് വിശദീകരിച്ചാണ്. ആകാശത്ത് നിന്നൊരു തുപ്പട്ടി ഇറങ്ങി, അതിനകത്ത് എല്ലാ വിധത്തിലുള്ള ജീവികളും ഉണ്ടായിരുന്നു, അറുത്ത് തിന്നുക എന്ന് പറഞ്ഞു. ഉടനെ പത്രോസ് പറഞ്ഞു, കർത്താവ് ഇതുവരെയും ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തിന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഉടനെ ദൈവം വിശദീകരിച്ചതിനെ നീ അശുദ്ധം എന്ന് പറയുന്നത് എന്ത് എന്ന് ചോദിച്ചു. അങ്ങനെ ഈ മാലിന്യങ്ങളെന്നോ അല്ലെങ്കിൽ തള്ളപ്പെട്ടവരെന്നോ വിചാരിച്ചിരുന്ന ജാതികൾ ഉപയോഗിച്ചിരുന്ന ഭക്ഷണ സാധനങ്ങളൊക്കെയും ദൈവം വിശദീകരിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം തനിക്ക് ഹറാമായതൊക്കെ ദൈവം ഇപ്പോൾ അത് ഹലാലാക്കി മാറ്റിയിരിക്കുന്നു എന്ന് പത്രോസിന് മനസ്സിലായി. എന്ന് പറഞ്ഞാൽ ജാതികളെ ദൈവം വിശദീകരിച്ചതാണ്, അതുകൊണ്ട് ഇനി അവർക്ക് വേണ്ടി നിൽക്കുന്നതിന് കുഴപ്പമില്ല എന്നുള്ളത് പത്രോസിന് മനസ്സിലാവുകയും അങ്ങനെ പത്രോസ് അതിലേക്ക് വരികയും ചെയ്തു. അതിനു മുൻപ് പത്രോസിന്റെ ആ ഒരു നിലപാടിലാണ് പൗലോസ് ശ്ലീഹാ പത്രോസുമായിട്ട് അഭിമുഖമായിട്ട് എതിർത്തു നിന്നത് എന്നുള്ളതും കൂടി നമ്മൾ കാണുകയാണ്. അപ്പോൾ ഈ 2 കൊരിന്ത്യർ 11:5, ഗലാത്യർ 2:11 ഇവിടെ വിശുദ്ധ പത്രോസ് മേലധികാരിയോ തലവനോ ആയിരുന്നെങ്കിൽ പൗലോസ് അങ്ങനെ പറയുമോ, എതിർക്കുമോ എന്ന് ചോദിച്ചിടത്താണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചു നിർത്തിയത്. ഇന്ന് ബാക്കി നമ്മൾ വായിക്കുന്നു. ഉടനെ നമുക്കറിയാമല്ലോ മറ്റേ അച്ഛനുമായിട്ടാണ് ഈ ഒരു സംവാദം. പന്തക്കോസിലെ പാസ്റ്ററുമായിട്ടുള്ള സംവാദങ്ങൾ കഴിഞ്ഞു, പാസ്റ്റർ ഇപ്പം സഭയെ ചേർന്ന് കഴിഞ്ഞു. അതുകൊണ്ട് അച്ഛനുമായിട്ടുള്ള അടുത്ത ഒരു തർക്ക വിതർക്കത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ അച്ഛൻ വീണ്ടും പറയുക, എന്നാലും അന്നാമേ, അന്ത്യോക്യ പാത്രക്കീസിന് കുറെ മേലധികാരങ്ങളൊക്കെ ഉണ്ട്, അത് സമ്മതിച്ചെങ്കിലേ പറ്റൂ. ശുദ്ധന്മാർ സമന്മാരായിരുന്നു എന്നുള്ളത് ശരി തന്നെ. സ്ലീഹന്മാർ സമന്മാരാണെങ്കിൽ പിന്നെ, ഉടനെ അന്നാമ്മ പറയുക, സ്ലീഹന്മാർ സമന്മാരാണെങ്കിൽ പിന്നെ ഒരാൾക്ക് മേലധികാരം വരുന്നത് എങ്ങനെയാണ്? അച്ഛൻ പറഞ്ഞു, വിശുദ്ധ പത്രോസിന് ചില കാര്യങ്ങളിലൊക്കെ മേലധികാരം ഉണ്ടായിരുന്നല്ലോ, എങ്കിൽ അദ്ദേഹത്തിന് പിൻഗാമിയായ പാത്രക്കീസിന് അധികാരമുണ്ട്. അന്നാമ്മ ചോദിച്ചു, വിശുദ്ധ പത്രോസിന് മേലധികാരം ഉണ്ടായിരുന്നുവെന്നോ? ആ
അത് പ്രയോഗിച്ചിരുന്നുവെന്നും അച്ഛൻ എങ്ങനെ മനസ്സിലായി? ഉണ്ട് അച്ഛൻ പറയാം, യൂദായിക്ക് പകരം മറ്റൊരാളെ തിരഞ്ഞെടുക്കണമെന്ന് മറ്റുള്ള ശിഷ്യന്മാരോട് ആദ്യമായി പറഞ്ഞു ചെയ്യിച്ചത് പത്രോസാണ്. അപ്പോസ്തല പ്രവൃത്തി 1:12-25 വരെ. അത് മേലധികാരം പ്രയോഗിച്ചതിന്റെ ഒരു തെളിവല്ലേ? അപ്പോ ശിഷ്യന്മാരുടെ ഇടയിൽ പത്രോസ് മേലധികാരം പ്രയോഗിച്ചു എന്ന് പറയുന്ന പത്രോസിന്റെ സ്ലൈഹ്യ സിംഹാസനം പറയുന്നവരുടെ പ്രത്യേകിച്ച് ഒരു വാദഗതി ആണിത്. അപ്പോസ്തല പ്രവൃത്തി 1:12-25 വരെ പത്രോസാണ് പ്രസംഗം നടത്തിയത്. അടുത്ത ഒരാളിനെ തിരഞ്ഞെടുക്കുവാൻ്റെ സുവർണം. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു ചെയ്യിച്ചത് പത്രോസ് ആയതുകൊണ്ട് മേലധികാരത്തിന്റെ തെളിവാണ് എന്നുള്ള വാദഗതി. അല്ലാമ അതിന് മറുപടിയായിട്ട് പറയുക, എല്ലാവർക്കും അറിയാമായിരുന്നതും ആവശ്യമായിരുന്നതുമായ ഒരു കാര്യം വിശുദ്ധ പത്രോസ് മുൻപേ പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹം മറ്റുള്ളവരുടെ മേലധികാരിയാകുമോ? ഒരിക്കൽ ഒരാലോചനാ യോഗത്തിൽ സമയം ദീർഘിപ്പിക്കുന്നത് മനസ്സിലാക്കിയ ഒരാൾ ഉച്ച കഴിഞ്ഞല്ലോ, ഇനി പ്രാർത്ഥിച്ച് ഭക്ഷണവും കഴിഞ്ഞു വീണ്ടും യോഗം കൂടാമെന്ന് പറഞ്ഞു. എല്ലാവരും അത് അംഗീകരിച്ച് പ്രവർത്തിച്ചു. അതുകൊണ്ട് അഭിപ്രായം പറഞ്ഞാൽ മറ്റുള്ളവരുടെ മേലധികാരിയാകുമോ? ശിഷ്യന്മാർ എല്ലാവരും കൂടെ പ്രാർത്ഥിച്ച് ചീട്ടിട്ട് ഒരാളെ എടുത്തു. നടപ്പുകളുടെ പുസ്തകം 1:23-26 വാക്യങ്ങൾ നമ്മളത് പല പ്രാവശ്യം വായിച്ചിട്ടുള്ള മത്യാസിനെ തിരഞ്ഞെടുക്കുന്ന കാര്യം. അതുകൊണ്ട് സ്ലേഹന്മാർ എല്ലാവരും കൂടി എല്ലാവർക്കും ആവശ്യമായി തോന്നിയ ഒരു കാര്യം ചെയ്തു. അതിലെന്താണ് മേലധികാരം? ഒരു യോഗത്തിൽ ഒരാൾ എല്ലാവർക്കും സ്വീകാര്യമായ ഒരു അഭിപ്രായം പറഞ്ഞാൽ ഉടനെ മേലധികാരിയാകുമോ? അതൊരു ബാലിശമായ വാദമല്ലേ എന്നല്ലാമ്മ? ഉടനെ അച്ഛൻ മറുപടി പറഞ്ഞു, എന്നാലേ പെന്തക്കോസ്ത് ദിവസം പ്രസംഗിച്ചത് ആരാണ്? അനുദിപ്പിച്ചവരോട് സ്നാനമേൽക്കണമെന്ന് പറഞ്ഞത് ആരാണ്? 3000 പേരെ ഒന്ന് സ്നാനപ്പെടുത്തിയില്ലേ? അപ്പോസ്തല പ്രവൃത്തികൾ 2:14-42 വരെയുള്ള വാക്യം. മേലധികാരിയായിട്ടല്ലേ വിശുദ്ധ പത്രോസ് മുൻകൈ എടുത്ത് ഇതൊക്കെ ചെയ്തത്? ഉടനെ അന്നാമ്മ പറയുക, ബഹുമാനപ്പെട്ട അച്ഛ, ഒരു യോഗത്തിൽ ഒരാൾ ആദ്യമേ പ്രസംഗിച്ചാൽ അയാൾ മേലധികാരിയാകുമോ? തെസലോനിക്കയിൽ വിശുദ്ധ പൗലോസ് ആദ്യമായി പ്രസംഗിച്ചു. ഒരു വലിയ കൂട്ടവും മാന്യ സ്ത്രീകളിൽ അനേകരും വിശ്വസിച്ച് സ്നാനമേറ്റു. നടപടികളുടെ പുസ്തകം 17:4 വാക്യം. അതൊന്ന് വായിക്കാമോ? അപ്പോസ്തല പ്രവൃത്തി 17:4.
അവരിൽ ചിലരും സത്യമുള്ള യവനന്മാരിൽ ഒരു വലിയ കൂട്ടവും മാന്യ സ്ത്രീകളിൽ അനേകരും വിശ്വസിച്ച് പൗലോസിനോടും സിലാസിനോടും ചേർന്നു.
അപ്പം അന്നാമ്മയുടെ വാദം ഇതാണ്. പൗലോസ് ആ തെസലോനിക്കയിലെ കാര്യം പറയുന്നേ. അപ്പൊ അവിടെ പൗലോസ് പോയി പ്രസംഗിച്ചു വലിയ കൂട്ടം. വലിയ കൂട്ടം എന്ന് പറഞ്ഞാല് മാന്യ സ്ത്രീകൾ ഉൾപ്പെടെ ഒരുപക്ഷെ 3000 അവർക്കുള്ള ആകാം. അതുകൊണ്ട് പൗലോസ് മേലധികാരിയാകുമോ? ഇനിയും വേറൊരു ഉദാഹരണം കൂടെ അന്നാമ്മ പറയുക. ഫിലിപ്പോസ് ആദ്യമായി ശമരിയ സുവിശേഷം പ്രസംഗിച്ചു. 8:5 വാക്യം. അപ്പോസ്തല പ്രവൃത്തി 8:5.
ചിതറിപ്പോയർ വചനം സുവിശേഷിച്ചും കൊണ്ട് അവിടെ ഇവിടെ സഞ്ചരിച്ചു.
ഇത് ഒരു നമ്മുടെ സിലബസിൽ ഇല്ലാത്ത കാര്യമാണല്ലോ. ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട് ഞാൻ പറയുകയാണേ. ഈ ചിതറിപ്പോയവർ എന്ന് പറയുന്നില്ലേ, എങ്ങനെയാ ചിതറിപ്പോയെന്ന് അറിയാവോ? അതിന് തൊട്ട് മുമ്പത്തെ 7-ാമത്തെ അധ്യായത്തിൽ ആരുടെ മരണത്തെ പറ്റിയാ പറയുന്നേ? സ്തേഫാനോസ് ശെമാശനെ കല്ലെറിഞ്ഞു കൊല്ലുന്നതായിട്ടാ 7-8 അധ്യായങ്ങളെ വിശദീകരിക്കുന്നത്. ഈ 8-ാം അധ്യായത്തിൽ ചിതറിപ്പോയി. അങ്ങനെ ചിതറിപ്പോയവര് പലയിടത്ത് ആ പോയടത്തെല്ലാം സുവിശേഷം അറിയിച്ചു. മനസ്സിലായോ? ഈ സ്തേഫാനോസ് ശെമാശനെ പറ്റി പഠിക്കുമ്പോഴ് അദ്ദേഹത്തിന്റെ മരണം കൊണ്ടുണ്ടായ ഏറ്റവും വലിയ ഗുണം, ആൾക്കാരെല്ലായിടത്തും ചിതറിപ്പോയി. ആ ചിതറിപ്പോയ ആൾക്കാര് അവിടെ പോയി സുവിശേഷം അറിയിച്ചു, ജാതികളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. നമ്മളും ചെതറി അമേരിക്ക വന്നേക്കുക, എത്ര പേരോട് സുവിശേഷം പ്രസംഗിച്ചു, എത്രമാത്രം സത്യവിശ്വാസം വളരാനിടയായി നമ്മൾ മൂലം. ഈ നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്നറിയാവോ? നമുക്ക് അങ്ങനെയുള്ള ഒരു ഓറിയന്റേഷൻ ഇല്ല. 1, 2, നമുക്ക് ഈ ചെല്ലുന്നിടത്തെല്ലാം അവരുടെ കൂടെ കൂടാനുള്ള ഒരു താല്പര്യമാണ്. ചേരെ തിന്നുന്ന നാട്ടിൽ ചെന്ന അതിന്റെ നടുമുറി തിന്നണം നമ്മുടെ വിചാരം. നമ്മൾ സായിപ്പാകാനായിട്ടുള്ള ശ്രമമാണ്. നമ്മളെ സായിപ്പാക്കുവോ? നിങ്ങൾ 40-50 വർഷമായിട്ട് ഈ വെള്ളക്കാരോട് ഇടപെടുന്ന ആൾക്കാരുണ്ടല്ലോ, നിങ്ങളെ സായിപ്പായിട്ട് അവർ അംഗീകരിക്കുന്നുണ്ടോ? അംഗീകരിക്കത്തില്ല. നിങ്ങൾ എന്നാ പറഞ്ഞെന്ന് പറഞ്ഞാലും നമ്മൾ ബ്രൗൺ പീപ്പിൾ ആണ്, അല്ലെങ്കിൽ റേസിസം ഇവിടെ ശക്തമാണ്, ഇതൊക്കെ നിയമം കൊണ്ട് നിരോധിച്ചു എന്ന് പറഞ്ഞാലും അംഗീകരിക്കാൻ പറ്റത്തില്ല. മറ്റേ ഉദാഹരണം ചോദിക്കാം. നമ്മള് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന, നമ്മുടെ തൊട്ടപ്പുറത്തെ സ്റ്റേറ്റ് ആണല്ലോ, തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരോട് മലയാളികളുടെ മനോഭാവം എന്നാ? അണ്ണാച്ചി തുടങ്ങിയ വാക്കുകളാണ് വിളിക്കുന്നത് അല്ലേ? വേറെ അതിനൊക്കെ കൂടിയതൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആ ഒരു ചിന്താഗതി ആരുടെ മനസ്സിൽ നിന്ന് മാറുകയല്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ആവശ്യമായിരിക്കുന്ന കാര്യം നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ നമ്മൾ നമ്മളായിട്ടിരിക്കുക കേട്ടോ. നമ്മൾ ഈ ടെൻഷൻ കുറയാനായിട്ടുള്ള ഒരു നല്ല മരുന്നാണ് ഞാൻ ഇപ്പറയുന്നത്. ഇവിടെ ആണെങ്കിലും നമ്മൾ നമ്മളായിട്ടിരിക്കുക, നമ്മുടെ സംസ്കാരത്തിന്റെ തനിമയിൽ നല്ലവരും ഉൾക്കൊള്ളുക, മറ്റുള്ളവർക്ക് നിങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾക്കെങ്കിലും ഈ 40 കൊല്ലമായിട്ടും പറഞ്ഞില്ലെങ്കിൽ ഇനിയെങ്കിലും ഒരു ദിവസമെങ്കിലും പോയി എന്റെ കുഞ്ഞെ ഈശംബരാനുണ്ട്, ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട്, നിന്റെ ഭാരം വലിയ ദിവസം എടുത്തുകൊണ്ട് ഒന്നും എങ്ങും പോയി പ്രസംഗിക്കണ്ട, നിങ്ങളുടെ കൂടെ ഉള്ള ഒരാൾക്ക് ഒരു ഒരു നല്ലൊരു വാക്യം വേദോത്സവത്തിൽ നിന്ന് പറഞ്ഞു കൊടുത്ത ഒരു ആശ്വാസം പറഞ്ഞു കൊടുക്കാനെങ്കിലും ഈ ക്ലാസ്സുകളൊക്കെ കൊണ്ട് ഉപയോഗമായി തീരണമെന്ന് മാത്രം ഞാൻ അപേക്ഷിക്കുന്നു. ഇവിടെ ശമരിയിലേക്ക് സുവിശേഷം അറിയിച്ചു ഫിലിപ്പോസ്, എങ്ങനെയാ സ്തേഫാനോസിന്റെ മരണം മൂലം സഭയ്ക്കുണ്ടായ ഏറ്റവും വലിയൊരു കാര്യ, അതുകൊണ്ട് ഒരു രക്തസാക്ഷി മരണങ്ങളും സഭയ്ക്ക് നഷ്ടമല്ല, അതുകൊണ്ടാണ് പറയുന്നത് സഹദേന്മാരുടെ ശരീരം വളമായും അവരുടെ രക്തം വെള്ളമായും തീർന്നാണ് ഈ സഭ വളർന്നത് എന്നുള്ളത്. അതുകൊണ്ട് നമ്മളും ഈ പീഡനങ്ങളും പ്രയാസങ്ങളും ഒക്കെ അയ്യോ സേഫാനോസിനെ കല്ലെറിഞ്ഞു വന്നു, അതുകൊണ്ട് നമ്മൾ മിണ്ടായിരുന്നേക്കാം, നമ്മൾ ജോലി ചെയ്യുന്നിടത്തും വേറെ ആരോടും ഒന്നും പറയണ്ട, യേശുവിന്റെ സ്നേഹത്തെ പറ്റി പോലും പറയണ്ട എന്നൊരു ചിന്താഗതിയൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അത് മാറി തുടങ്ങണം, അത് മാറണം. നമ്മൾ സുവിശേഷവൽക്കരണത്തിലേക്ക്, യഥാർത്ഥ സുവിശേഷവൽക്കരണത്തിലേക്ക് വരണം. നമ്മുടെ ജീവിതം കാണുന്നവർ, നീ എന്തുകൊണ്ട് ഇത്രയും ടെൻഷൻ അനുഭവിക്കുന്ന ഈ ജോലി സ്ഥലത്തും, നീ എന്തുകൊണ്ട് അടിയിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, യേശുമ്പുരാന്റെ സ്നേഹം എന്റെ ഉള്ളിലുണ്ട്, എനിക്ക് ഏത് പ്രതിസന്ധിയിലും ദൈവമുണ്ട് എന്നെ നടത്താൻ, ഞാനല്ല എന്റെ ദൈവമാണ് എന്നെ നടത്തുന്നത് എന്ന് പറയുമ്പോൾ അതൊരു സുവിശേഷമാണ്. അത്രയെങ്കിലും ഒന്ന് പറയാൻ നമുക്ക് ഒരു പ്രസാദാത്മകത ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. ഫിലിപ്പോസ് ആദ്യമായിട്ട് ശമരിയിൽ സുവിശേഷം പ്രസംഗിച്ചു, അതുകൊണ്ട് ഫിലിപ്പോസ് മേലധികാരിയാകുമോ എന്നാണ് അന്നാമ്മയുടെ വാദം. 6:8 സ്തേഫാനോസിന്റെ മാഷൻ ആദ്യമായിട്ട് തർക്കിച്ച് പ്രസംഗിച്ച് ജയിച്ചു, സ്തേഫാനോസ് മേലധികാരിയാകുമോ? മാർത്തോമാ ശ്ലീഹ ഇന്ത്യയിൽ ആദ്യമായി സുവിശേഷം പ്രസംഗിച്ചു, അപ്പോൾ തോമാ ശ്ലീഹായ മേലധികാരിയല്ലേ? ലുസ്ത്രയിൽ പൗലോസ് ആദ്യമായിട്ട് പ്രസംഗിച്ചു, 14:8 അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ പൗലോസ് ലുസ്ത്രയിൽ ആദ്യമായിട്ട് പ്രസംഗിച്ചു. ഇവരും ഇരുവരും മേലധികാരികളാകുന്നില്ലെങ്കിൽ വിശുദ്ധ പത്രോസും മേലധികാരിയാകുന്നില്ല എന്ന് അന്നാമ്മയുടെ വാദം. അച്ഛനെ മറുപടി പറയുക, അത് ശരി. എന്നാൽ അത്ഭുതം പ്രവർത്തിക്കാനുള്ള വരം എല്ലാ സ്ലേഹന്മാർക്കും കർത്താവ് കൊടുത്തിരുന്നെങ്കിലും ദൈവാലയ വാതിൽക്കൽ വെച്ച് ഒരു മുടന്തനെ സുഖപ്പെടുത്തി ആ വരം ആദ്യമേ പ്രയോഗിച്ചത് പത്രോസ് ആയിരുന്നു. ഇവിടെയെല്ലാം അച്ഛന്റെ അല്ലെങ്കിൽ അതിനെപ്പറ്റി പറയുന്നവരുടെ വാദങ്ങൾ ഇതാണ്. ഒന്നാമത് പത്രോസ് പല കാര്യങ്ങളും ചെയ്തു എന്ന് എഴുതിയേക്കുന്നിടത്തെല്ലാം അതുകൊണ്ട് പത്രോസിന്റെ മേലധികാരം നമ്മൾ അംഗീകരിക്കണം എന്നുള്ള ആ ഒരു നിലപാടാണ്. അപ്പോ അച്ഛൻ വീണ്ടും പറയുക, ആ വരം ആദ്യമേ പ്രയോഗിച്ച പത്രോസ് ആയിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 3:6-10 വാക്യങ്ങൾ. പെന്തക്കോസ്തിക്ക് ശേഷമുള്ള ആദ്യത്തെ വെള്ളിയാഴ്ച സ്വർണ വെള്ളിയാഴ്ച എന്നാണ് അറിയപ്പെടുന്നത്. അത് നമ്മൾ 2 ആഴ്ച മുമ്പ് അതിനെപ്പറ്റി ഒന്ന് പറഞ്ഞായിരുന്നല്ലോ ചെറുതായിട്ട്. അത് കഴിഞ്ഞ ആഴ്ചയാണ്, ഞാൻ എപ്പോഴും അത് പരാമർശിച്ചു. 2 ആഴ്ച മുമ്പ് നമ്മൾ അത് ആഘോഷിച്ചു, സ്വർണ വെള്ളിയാഴ്ച. അപ്പോസ്തല പ്രവൃത്തി 3:6 6-10 വാക്യങ്ങൾ ഒന്ന് വായിക്കാമോ?
അപ്പോൾ പത്രോസ്, വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവനെ വലങ്കയ്ക്ക് പിടിച്ചെഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവന്റെ കാലും നരിയാണിയും ഉറച്ച് അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കണ്ട് അവരോടുകൂടെ ദേവാലയത്തിൽ കടന്നു. അവൻ നടക്കുന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും ജനമൊക്കെയും കണ്ടു. ഇവൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിന്റെ ശിക്ഷയടിച്ചുകൊണ്ടിരുന്നവൻ എന്നറിഞ്ഞ് അവന് സംഭവിച്ചതിനെ കുറിച്ച് വിസ്മയവും പരിപ്രവും നിറഞ്ഞവരായി തീർന്നു.
മതി മതി, ഇവിടെ പത്രോസ് ശ്ലീഹ ചെയ്ത ഈ അത്ഭുതം, നേരത്തെ ഇവൻ പിച്ചക്കാരനായിരുന്നു, ഇപ്പം പിച്ചക്കാരനല്ല, അതാണല്ലോ ഏറ്റവും വലിയ സാക്ഷ്യം. ഈ അത്ഭുതത്തിന്റെ ഏറ്റവും വലിയ സാക്ഷി അതാണല്ലോ. സുന്ദരം എന്ന ദൈവാലയ ഗോപുരത്തിൽ ശിക്ഷയാചിച്ചുകൊണ്ടിരുന്നവൻ, അത് അവന്റെ കഴിഞ്ഞ കാലമാണ്. അവൻ പിച്ചക്കാരനായിരുന്നു കഴിഞ്ഞ കാലത്ത്, ഇപ്പൊ അവൻ പിച്ചക്കാരനല്ല എന്നുള്ളതാണ് അവിടുത്തെ സാക്ഷ്യം. അവന്റെ കാലും നരിയാണിയും എല്ലാം ഉറച്ചു. എനിക്ക് സ്വർണവും വെള്ളിയും എനിക്കില്ല, പൊന്നും വെള്ളിയും ഇല്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു, നസ്രായനായ യേശുവിന്റെ നാമത്തിൽ നടക്കുക എന്ന് പറഞ്ഞ് ആദ്യത്തെ അത്ഭുതം പത്രോസ് ചെയ്തതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെയും അല്പം മേലധികാരവും തലവൻ സ്ഥാനവും കാണുന്നില്ലേ? സത്യം സമ്മതിക്കണം എന്ന അച്ഛന്റെ വാദം. അന്നാമ്മ, സത്യം സമ്മതിക്കുക. അച്ഛ, ഒരു സാധാരണ ഉടനെ ആദ്യമായി സൗഖ്യമാക്കിയത് കൊണ്ട് വിശുദ്ധ പത്രോസ് അല്പം മേലധികാരിയോ തലവനോ ആകുമെങ്കിൽ അമ്മയുടെ ഗർഭം മുതലേ മുടന്തനായിരുന്നവനെ ആദ്യമായി സൗഖ്യപ്പെടുത്തിയ വിശുദ്ധ പൗലോസ് പത്രോസിന്റെയും മേലധികാരി ആകണമല്ലോ. 14:8 എന്ന് വായിച്ചേ. 14:8 വാക്യപോസ്തല പ്രവൃത്തി.
ലുസ്ത്രയിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ഒരിക്കലും നടന്നിട്ടില്ലാതെയും കാലിന് ശക്തിയില്ലാതെയും ഉള്ള ഒരു പുരുഷനുണ്ടായിരുന്നു.
അവനെ മതി, അവനെ സൗഖ്യമാക്കിയ സംഭവം അതാവട്ട് വായിക്കുന്നേ. 8 ഇതിനകത്ത് പറയുന്നത് ഇത് പൗലോസാ ചെയ്തത്. അതുകൊണ്ട് വിശുദ്ധ പൗലോസ് പത്രോസിന്റെയും മേലധികാരി ആകണമല്ലോ എന്ന അന്നാമ്മയുടെ എതിർവാദം. കൃപയും ശക്തിയും നിറഞ്ഞവനായി വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തവനായ എസ്തേഫാനോസ് 6:8 വാക്യം നമ്മൾ മുമ്പേ കണ്ടതാണ്. എല്ലാ സ്ലീഹന്മാരുടെയും തലവനാകുമോ? വിശുദ്ധ പൗലോസിന്റെ വസ്ത്രം രോഗിയെ സ്പർശിച്ചപ്പോൾ രോഗി സുഖപ്പെട്ടു. അത് 19:12 വാക്യം. അത് നേരത്തെ നമ്മൾ വായിച്ചിട്ടുള്ളതാ, എങ്കിലും സന്ദർഭോചിതമായതുകൊണ്ട് ഒരു പ്രാവശ്യം കൂടെ വായിക്കാവോ? 19:12 വാക്യം.
അവന്റെ മെയ്യിൽ നിന്ന് റൂമാലും ഇത്തരിയോ രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്തു.
ഈ തിരുശേഷിപ്പിന്റെ ഹോളി റിലിക്സിന്റെ ഒരു അടിസ്ഥാനം കൂടിയാണ് നമ്മളിവിടെ കാണുന്നത്. അതുകൂടാതെ അസ്ഥികളെ തൊട്ട്, എലിശായുടെ അസ്ഥികളെ തൊട്ട് സൗഖ്യമായ കാര്യം രാജാക്കന്മാരുടെ 2:23 13:21 വാക്യത്തിൽ നമ്മൾ പല പ്രാവശ്യം വായിച്ചിട്ടുള്ളതാണ്. അത് വീണ്ടും വായിക്കണമെന്നില്ല. ഈ വാക്യങ്ങളൊക്കെ തങ്ങളുടെ അസ്ഥി, മരണത്തിന് ശേഷമുള്ള അസ്ഥി, ജീവിച്ചിരുന്നപ്പോഴുള്ള അവരുടെ മെയ്മേൽ നിന്ന് റൂമാലും ഒത്തരിയവും എന്ന് പറഞ്ഞാല് 2 മുണ്ടും പുതപ്പും ഒക്കെ കൊണ്ടുവന്ന് പൗലോസിന്റെ ആ ഒരു സ്പർശനമേറ്റ, അല്ലെങ്കിൽ പത്രോസ് നടന്നു പോകുമ്പോൾ അവന്റെ നിഴലെങ്കിലും വീഴേണ്ടതിന് ആഗ്രഹിച്ചിരുന്നു എന്ന് പറയുന്നത് പോലെ, അങ്ങനെ ഒരു ആ ഒരു തിരുശേഷിപ്പിന്റെ അടിസ്ഥാനം കൂടി നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് പൗലോസ്ലീഹായുടെ ഈ ഒരു വസ്ത്രം രോഗികളെ സൗഖ്യമാക്കി എന്നുള്ളത് കൊണ്ട് ഇത് പലപ്പോഴും ഈ നമ്മുടെ ഈ തിരുശേഷിപ്പിന്റെ ഒരു സംസ്കാരം ഇന്ന് വളരെ വല്ലാത്ത രീതിയിലോട്ടും കൂടെ പോകുന്നുണ്ട്. എന്നാൽ അതിന് വേദോത്സവപരമായ ഒരു അടിസ്ഥാനം കൂടിയുണ്ട്. അതിനെ മറ്റു രീതിയിൽ കൊണ്ടുപോയി വലിയ ആഘോഷങ്ങളുടെയും അല്ലെങ്കിൽ അത് ആവശ്യമായ ആത്മീയതയ്ക്കേക്കാൾ ഉപരി മറ്റെന്തൊക്കെയോ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടുള്ള ഒരു തിരുശേഷിപ്പ് സ്ഥാപനത്തെയും നമ്മൾ എത്രമാത്രം അത് ഉൾക്കൊള്ളണോ എന്നുള്ളത് ചിന്തിച്ച് തീരുമാനം എടുക്കേണ്ടതായ കാര്യമാണ്. പക്ഷേ ഇതിന് വേദപുസ്തകപരമായ ഒരു അടിസ്ഥാനമുണ്ട്. അതിനകത്ത് വിശ്വാസത്തോടുകൂടി ആത്മീയമായിട്ട് അതിന് കൊടുക്കേണ്ട ബഹുമാനം കൊടുത്ത് ആത്മീയ നിറവിൽ നമ്മൾ നിന്ന് ചെയ്യുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും അംഗീകരിക്കപ്പെടേണ്ടത് തന്നെയാണ്. അതിന് വേദപുസ്തക അടിസ്ഥാനം തന്നെ ഉണ്ട് എന്നുള്ളത് ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്ത് പറയുവാണ്. അതുകൊണ്ട് വസ്ത്രവും അല്ലെങ്കിൽ കിടന്ന പായയുടെ ഒരറ്റമോ അല്ലെങ്കിൽ ഉപയോഗിച്ചിരുന്ന ഏതെങ്കിലും ഒരു കാര്യങ്ങളോ ഓരോ പരിശുദ്ധന്റെയും അത്ര തിരുശേഷിപ്പായിട്ട് വെക്കുന്നതിന് ഒരു അടിസ്ഥാനമുണ്ടെന്ന് വളരെ സൂചിപ്പിക്കുക. അപ്പം അല്ലാമ്മ ചോദിക്കുക, അങ്ങനെയാണെങ്കിൽ അങ്ങനെ അത് ആ രീതിയിലുള്ള ആദ്യത്തെ സംഭവമായിരുന്നു. വിശുദ്ധ പൗലോസ് മരിച്ചവനെ ഉയർപ്പിച്ചു. 20:10 ആണ് പൗലോസ് ആണ് ഒരാളെ ഉയർപ്പിക്കുന്നതായിട്ട്, മരിച്ചുപോയ ഒരാളെ ഉയർപ്പിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. പത്രോസ് ഇതിന് ശേഷം പിന്നെ പൗലോസ് ലീഹായാണ് ആദ്യമായിട്ട് ഒരാളെ ഉയർപ്പിക്കുന്നതായിട്ട് കാണുന്നത്. അതുകൊണ്ട് പൗലോസ് മേലധികാരി എന്ന് സമ്മതിക്കാമോ? വിശുദ്ധ പത്രോസ് മുടന്തനെ സൗഖ്യമാക്കിയത് മാത്രമേ അച്ഛൻ കണ്ടുള്ളൂ എന്ന അന്നാമ്മയുടെ എതിർവാദം. ഒന്നേ അച്ഛൻ പറഞ്ഞു, അതിരിക്കട്ടെ. പത്രോസിനെയും യോഹന്നാനെയും യഹൂദന്മാർ പിടിച്ച് ചോദ്യം ചെയ്തപ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് മറുപടി പറഞ്ഞത് പത്രോസാണ്. 4:8 വാക്യം. ഇതെല്ലാം അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ സംഭവങ്ങളാണ് വായിക്കുന്നത്. 4:8 വാക്യം. അത് വിശുദ്ധ പത്രോസിന്റെ പ്രാധാന്യത്തിന്റെയും മേലധികാരത്തിന്റെയും ലക്ഷണമല്ലേ എന്ന് അതൊന്ന് വായിക്കാമോ? 4:8 വാക്യം.
പത്രോസ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവരോട് പറഞ്ഞത് ജനത്തിന്റെ പ്രമാണന്മാരുമായുള്ളവരെ, ഈ ബലഹീന മനുഷ്യനുണ്ടായ ഉപകാരം നിമിത്തം ഇവൻ എന്തൊന്നിനാൽ സൗഖ്യമായി എന്ന് ഞങ്ങളെ ഇന്ന് വിസ്തരിക്കുന്നു എങ്കിൽ നിങ്ങൾ സൂക്ഷിച്ചവനും ദൈവം മരിച്ചവനും ഉയർപ്പിച്ചവനുമായ നസ്രാനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഇവൻ സൗഖ്യമുള്ളവനായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു എന്ന് നിങ്ങൾ എല്ലാവരും ഇസ്രായേൽ ജനം ഒക്കെയും അറിഞ്ഞുകൊള്ളി.
മതി, അത് പത്രോസിലേക്കാണ് അത് പ്രസംഗിച്ചത്. അതുകൊണ്ട് പത്രോസിന്റെ പ്രാധാന്യത്തിന്റെയും മേലധികാരത്തിന്റെയും ലക്ഷണമല്ലേ, അതായത് പത്രോസ് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അതെല്ലാം കൂട്ടി ഇത് പത്രോസിന് പരമാധികാരം ഉണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം. അന്നാമ്മ, അത് കൊള്ളാം. യഹൂദന്മാർ ചോദ്യം ചെയ്തപ്പോൾ മറുപടി പറഞ്ഞത് കൊണ്ട് വിശുദ്ധ പത്രോസ് പ്രധാനിയും മേലധികാരിയുമായെങ്കിൽ യഹൂദന്മാരോട് വിശുദ്ധ സ്തേഫാനോസ് ദീർഘമായി തർക്കിച്ച് പ്രസംഗിക്കുകയും പരിശുദ്ധാത്മകൃപയും ശക്തിയും നിറഞ്ഞവനായ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കുകയും ചെയ്തതുകൊണ്ട് ഷെമ്മാശനായിരുന്ന വിശുദ്ധ സ്തേഫാനോസും പ്രധാനിയും മേലധികാരിയും ആകണമല്ലോ. അത് നടപടിയുള്ള പുസ്തകം അപ്പോസ്തല പ്രവൃത്തി 6-7 അധ്യായങ്ങൾ. നിങ്ങൾ ആ സ്തെഫാനോസിന്റെ പിന്നെ പ്രസംഗമൊക്കെ ഒന്ന് വായിക്കുന്നത് നല്ലതാണ് കേട്ടോ. ആ ഒരു പഴയ നിയമം മുഴുവൻ ചുരുക്കത്തിലുള്ള വാക്യങ്ങൾ എത്ര മനോഹരമായിട്ടാണെന്നറിയാം പരിശുദ്ധാത്മാവ് സ്തെഫാനോസിനോട് സംസാരിച്ചിരിക്കുന്നത്. അത് അച്ഛൻ സമ്മതിക്കുന്നുണ്ടോ എന്ന് നമ്മുടെ ചോദ്യം. പിസിദ്ധ്യാദേശത്തിലെ അന്ത്യോക്യയിൽ വെച്ച് ശബത്തുനാളിൽ പൗലോസിനോടും കൂടെ ഉണ്ടായിരുന്നവരോടും, സഹോദരന്മാരെ, നിങ്ങൾക്ക് ജനത്തോട് പ്രബോധനം വല്ലതുമുണ്ടെങ്കിൽ പറവീൻ എന്ന് പറഞ്ഞപ്പോൾ പൗലോസാണ് അവരോട് പ്രസംഗിച്ചത്. അപ്പോസ്തല പ്രവൃത്തി 13:14-16 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 13:14-16 വരെ വാക്യങ്ങൾ.
അവര് പെർഗയിൽ നിന്ന് പുറപ്പെട്ട് പിസിദ്ധ്യാദേശത്തിലെ അന്ത്യോക്യയിലെത്തി ശബത്തുനാളിൽ പള്ളിയിൽ ചെന്നിരുന്നു. ന്യായപ്രമാണവും പ്രമാണവും പ്രവാചകങ്ങളും വായിച്ചു തീർന്നപ്പോൾ പള്ളിപ്രമാണികൾ അവരുടെ അടുക്കൽ ആളയച്ച്, സഹോദരന്മാരെ, നിങ്ങൾക്ക് ജനത്തോട് പ്രബോധനം വല്ലതും ഉണ്ടെങ്കിൽ പറവീൻ എന്ന് പറയിച്ചു. പൗലോസ് എഴുന്നേറ്റ് ആംഗ്യം കാട്ടി പറഞ്ഞത് ഇസ്രായേൽ പുരുഷന്മാരും ദൈവഭക്തന്മാരുമായുള്ളവരെ കേൾക്കുകയും
മതി മതി. അപ്പൊ പൗലോസാണ് അന്ത്യോക്യയിൽ ചെന്ന് അവിടെ സുവിശേഷം പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് പൗലോസ് മേലധികാരിയാകുമോ എന്ന് അന്നമ്മയുടെ ചോദ്യം. തന്നെയല്ല, എഫേസസിലേക്ക് ആളയച്ച് സഭയിലെ മൂപ്പന്മാരെ വരുത്തി അവരോട് ഹൃദയസ്പർശകമാംവിധം യാത്രാവന്ദനം പറയുകയും സഭാ ചുമതലകളെ സ്ഥലമേൽപ്പിക്കുകയും ചെയ്തത് പൗലോസ് ആയിരുന്നു. അതൊന്ന് ഒന്ന് വായിക്കാമോ? നടപടികളുടെ പുസ്തകം 20:17 വാക്യം ഒന്ന് വായിച്ചേ.
മിലത്തോസിൽ നിന്ന് അവൻ എഫേസസിലേക്ക് ആളയച്ച് സഭയിലെ മൂപ്പന്മാരെ വരുത്തി അവർ അവരോട് പറഞ്ഞത് ഞാൻ ആസ്യയിൽ വന്ന ഒന്നാം നാൾ മുതൽ എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ എങ്ങനെ ഇരുന്നു എന്നും വളരെ താഴ്മയോടും കണ്ണുനീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ കർത്താവിനെ സേവിച്ചു വന്നു എന്നും
പ്രയോജനമുള്ള 35 വാക്യങ്ങളിൽ വളരെ മനോഹരമായ ഹൃദയസ്പർശിയായ പൗലോസിന്റെ ഒരു പ്രസംഗമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. പക്ഷെ അതിനുശേഷം വളരെ ഹൃദയസ്പൃക്കായ ഒരു യാത്രയയപ്പ് അദ്ദേഹത്തിന് ഇവിടുന്ന് എഫേസോസിൽ നിന്ന് ലഭിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. 36-37 വാക്യങ്ങൾ, 38 വാക്യങ്ങൾ ഒന്ന് വായിച്ച അവസാനത്തെ 3 വാക്യങ്ങൾ 20-ാം അധ്യായത്തിന്റെ.
ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ മുട്ടുകുത്തി എല്ലാവരോടും അവരെല്ലാവരും കൂടെ പ്രാർത്ഥിച്ചു. എല്ലാവരും വളരെ കരഞ്ഞു. ഇനിമേൽ അവന്റെ മുഖം കാണുകയല്ല എന്ന് പറഞ്ഞ വാക്കിനാൽ അവർ ഏറ്റവും ദുഃഖിച്ച് പൗലോസിന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ച് കപ്പലോളം അവനോടുകൂടെ വന്ന് അവനെ യാത്രയയച്ചു.
നോക്കൂ, ഒരു ഒരു ശിഷ്യന് കിട്ടുന്ന ഏറ്റവും മനോഹരമായ ഒരു യാത്രയപ്പിന്റെ ദർശനമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇവരെല്ലാവരും കൂടെ മുട്ടുകുത്തി അവിടെ നിന്ന് പ്രാർത്ഥിച്ച് എല്ലാവരും വളരെ കരഞ്ഞു. ഇനിമേൽ അവന്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞ വാക്കിനാൽ അവരേറ്റവും ദുഃഖിച്ചു. അവരെ ഹൃദയം മുറങ്ങിക്കരഞ്ഞാണ് പൗലോസിനെ അയക്കുന്നത്. പൗലോസിന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. ഇത് ലൂക്കോസ് ആണല്ലോ ഇത് എഴുതുന്നത്, അപ്പോസ്തല പ്രവർത്തനം ഞങ്ങൾ എഴുതുന്നത്. അപ്പോൾ എത്രമാത്രമായിരുന്നു അന്നത്തെ ആ ഒരു ഒരു കാലഘട്ടത്തിൽ ഈ ഒരു കാര്യങ്ങളെ പറ്റിയുള്ള തീക്ഷ്ണത എന്നുള്ളത് പ്രത്യേകിച്ച് ഓർത്തോളണം. ഇത്രമാത്രം മറ്റൊരു ശിഷ്യൻ പൗലോസിനെ പറ്റിയൊക്കെ എഴുതാനായിട്ട് എത്രമാത്രം പ്രാധാന്യമുണ്ടായിരുന്നു എന്നുള്ളതും അവരുടെ ഇടയിൽ എത്രമാത്രം അത് ചർച്ചാ വിഷയമായിരുന്നു എന്നുള്ളതും കൂടി അറിഞ്ഞിരുന്നോണം. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇടപെട്ടത് ഇരിക്കുക. അപ്പോൾ പൗലോസ് ആയിരുന്നു, ഇപ്പോഴാരാണ് മേലധികാരി എന്ന് ഇത് കോട്ട് ചെയ്ത് അല്ലാമ്മയുടെ ചോദ്യം. അച്ഛൻ മറുപടി, ശരി ഞാൻ ചോദിക്കട്ടെ. വസ്തു വിറ്റുകൊണ്ടുവന്ന അനന്യാസിനെ പത്രോസ് ശാസിച്ചപ്പോൾ അവൻ വീണു പ്രാണനെ വിട്ടു. ഇതുപോലൊരു ശാസനയും അത്ഭുതവും മറ്റേതെങ്കിലും ശിഷ്യന്മാർ കാണിച്ചിട്ടുണ്ടോ? ഉടനെ അന്നാമ്മ മറുപടിയായിട്ട്, ഉണ്ടെന്ന് തെളിഞ്ഞാൽ പത്രോസിന്റെ മേലധികാരവാദവും തകരുന്നു. നമുക്ക് പരിശോധിക്കാം. പംഫോസിൽ വെച്ച് എലിമാസ് എന്നൊരുവനെ വിശുദ്ധ പൗലോസ് ശാസിക്കുകയും നീ ഒരു സമയത്തേക്ക് കുരുടനായിരിക്കട്ടെ എന്ന് പറയുകയും ചെയ്തു. ഉടനെ ഒരു തിമിരവും ഇരുട്ടും അവന്റെ മേൽ വീണു. 13:9-8 വായിച്ചു.
എന്നാൽ എലിമാസ് എന്ന വിശ്വാൻ ഇതാകുന്നു അവന്റെ പേരിന്റെ അർത്ഥം, അവരോട് എതിർത്തു ദേശാധിപതിയുടെ വിശ്വാസം തടുത്തു കളവാൻ ശ്രമിച്ചു. അപ്പോൾ പൗലോസ് എന്ന പേരുള്ള ശൗൽ പരിശുദ്ധാത്മ പൂർണനായി അവനെ ഉറ്റുനോക്കി. ഹേ സകല കപടവും സകല ധൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ, സർവനീതിയുടെയും ശത്രുവെ, കർത്താവിന്റെ നേർവഴികളെ മറിച്ചു കളയുന്നത് നീ മതിയാക്കുകയില്ലയോ? ഇപ്പോൾ കർത്താവിന്റെ കൈ നിന്റെ മേൽ വീഴും, നീ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടനായിരിക്കും എന്ന് പറഞ്ഞു. ഉടനെ ഒരു ചീനിട്ടും അവന്റെ മേൽ വീണു, കൈപിടിച്ച് നടത്തുന്നവരെ തിരിഞ്ഞുകൊണ്ട് അവൻ തപ്പി നടന്നു.
അപ്പോ പൗലോസ് ശാസിച്ചപ്പോഴ് ഒരാൾ കുരുടനായി, അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെ സംഭവിച്ചു. പിന്നെ അടുത്ത 20-ാം അധ്യായത്തില് വിശുദ്ധ പൗലോസ് മരിച്ചവരായ യൂത്തിക്കോസിനെ ഉയർപ്പിച്ചു എന്ന് അന്നാമ അതും കോട്ട് ചെയ്യുകയാണ്. 20-ാം അധ്യായം 10 മുതൽ 12 വരെ വാക്യങ്ങളില് ഒന്ന് വായിച്ചേ.
പൗലോസ് ഇറങ്ങിച്ചെന്ന് അവന്റെ മേൽ നിന്ന് കഴുകി ശ്രമിക്കേണ്ട, അവന്റെ പ്രാണൻ അവയിൽ ഉണ്ട് എന്ന് പറഞ്ഞു. പിന്നെ അവൻ കയറി ചെന്ന് അപ്പം നുറുക്കി തിന്ന് പുലരുവോളം സംഭാഷിച്ച് പുറപ്പെട്ടു പോയി. അവർ ആ ബാലിനെ ജീവനുള്ളവനായി കൊണ്ടുവന്ന് അത്യന്തം
ആശ്വസിച്ചു. അവനെ ബാലിനെ ജീവനുള്ളവനായി കൊണ്ടുവന്നു, അത്യന്തം ആശ്വസിച്ചു. നോക്കൂ, പിന്നെ യൗതിക്കോസിനെ 8-ാം വാക്യത്തിൽ ഞങ്ങൾ കൂടിയിരുന്ന മാളികയിൽ വളരെ വിളക്കുണ്ടായിരുന്ന അവിടെ യൗതിക്കോസ് എന്ന യൗവനക്കാരൻ കിളിവാതിലിൽ ഇരുന്ന് ഗാഢനിദ്ര പിടിച്ചു. പൗലോസ് വളരെ നേരം സംഭാഷിക്കാൻ നിദ്രാവശനായി 3-ാം തട്ടിലും താഴെ വീണു. അവനെ മരിച്ചവനായി എടുത്തുകൊണ്ട് വന്നു. അതിനുശേഷമുള്ള സംഭവമാണ് ഈ വായിച്ചത്. അപ്പൊ എലിമാസിനെ കുരുടനാക്കി തീർത്തു, മരിച്ചവനായ യൗതിക്കോസിനെ ഉയർപ്പിച്ചു. പിന്നെ വിശുദ്ധ പൗലോസിന്റെ വസ്ത്രം രോഗിയുടെ മേലിട്ടപ്പോൾ രോഗി സൗഖ്യമാക്കും വായിച്ചതാണ് 19-ന്റെ 12. അപ്പൊ എത്ര വലിയ ശാസനങ്ങളും അത്ഭുതങ്ങളുമാണ് വിശുദ്ധ പൗലോസ് ചെയ്തിരിക്കുന്നത്. ഇതൊന്നും അച്ഛൻ വായിക്കാതെയാണോ ഈ ഖനമില്ലാത്ത വാദങ്ങൾ ഉന്നയിക്കുന്നത്? കൊള്ളാമല്ലോ എന്ന് അന്നെ അച്ഛൻ മറുപടിയായിട്ട്. അങ്ങനെയല്ല എന്നമ്മേ, നടപടി ദിവസം 9-ാം അധ്യായം 32-ാം വാക്യം നീ ഒന്ന് വായിച്ചു നോക്കിക്കേ. വിശുദ്ധ പത്രോസിന് എല്ലായിടത്തുമുള്ള സഭകളുടെ മേൽനോട്ടം ഉണ്ടായിരുന്നുവെന്ന് അവിടെ വ്യക്തമായി പറയുന്നുണ്ട്. അതല്ലേ മേലധികാരം എന്ന് പറയുന്നത്? നീ ചുമ്മാ അവെല്ലാം പറഞ്ഞാ മതിയോ? ഒന്ന് വായിച്ച എന്നമ്മേ 9-ാം അധ്യായം 32-ാം വാക്യം.
പത്രോസ് എല്ലാടോ സഞ്ചരിക്കുകയും ലുദ്ദയിൽ പാർക്കുന്ന ദുഷ്ടന്മാരുടെ അടുക്കലും ചെന്നു. അവിടെ പക്ഷപാതം പിടിച്ച് 8 സംവത്സരമായി കിടപ്പിലായിരുന്ന ഐനിയാസ് എന്ന പേരുള്ള ഒരു മനുഷ്യനെ കണ്ടു.
എല്ലാടോ സഞ്ചരിച്ചു എന്ന് പറയുമ്പോൾ ആ ഒരു വാക്യം കൂട്ടി ചെയ്തുകൊണ്ട് അങ്ങനെ എല്ലായിടത്തെയും മേൽനോട്ടം പത്രോസിനായിരുന്നു എന്ന വാദം. അന്നമ്മയതിന് മറുപടിയായിട്ട്, അച്ചു ഞാൻ ആ വാക്യം വായിക്കാം. പത്രോസ് എല്ലായിടവും സഞ്ചരിക്കുകയിൽ ലുദ്ദയിൽ പാർക്കുന്ന വിശുദ്ധന്മാരുടെ അടുക്കലും ചെന്നു എന്നാണ്. ഇവിടെ മേൽനോട്ടവും മേലധികാരവും ഒന്നും പറയുന്നില്ല. പറഞ്ഞ അച്ഛൻ അത് പ്രത്യേകം പറയണോ? മേലധികാരം ചുമതലേ ഉണ്ടായിരുന്നുകൊണ്ടാണല്ലോ എല്ലായിടത്തും സഞ്ചരിച്ച് അന്വേഷിച്ചത്. അന്നാമ്മ, അച്ഛ ക്ഷമിക്കണേ, ഞാൻ പറയട്ടെ. പൗലോസും ബർണബാസും സഭകൾ തോറും സഞ്ചരിച്ച് രോഗികളെ സൗഖ്യമാക്കിയത് മാത്രമല്ല, കശീശന്മാരെ നിയമിച്ചു കൊടുക്കുകയും ചെയ്തു എന്ന് നടപടികളുടെ പുസ്തകം 14-ാം അധ്യായം 23-ാം വാക്യം വ്യക്തമായി എഴുതിയിരിക്കുന്നു. വായിച്ച് 14-ാം അധ്യായം 23-ാം വാക്യം.
അവർ സഭ തോറും മൂപ്പന്മാരെ നിയമിക്കുകയും ഉപവസിച്ചും പ്രാർത്ഥിച്ചും കൊണ്ട് തങ്ങൾ വിശ്വസിച്ച കർത്താവിന്റെ അവരെ ഫലമേൽപ്പിക്കുകയും ചെയ്തു.
അപ്പം പൗലോസും ബർണബാസും ചെയ്ത കാര്യം നേരത്തെ നമ്മൾ ഈ വാക്യം വായിച്ചിട്ടുള്ളതാ. നേരത്തെ പട്ടത്വത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴും അപ്പോസ്തലത്വത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴൊക്കെ. ഇനി പൗലോസും ബർണബാസും ഫ്രീനീഷ്യയിലെയും ശമരിയയിലെയും സഭകൾ സന്ദർശിച്ചു. 15-ാം അധ്യായം 3-ാം വാക്യം. സഭകൾ സന്ദർശിപ്പാൻ പൗലോസും ബർണബാസും പോകുന്നു. 15-ാം അധ്യായം 35-ാം വാക്യം. വിശുദ്ധ പൗലോസ് അന്ത്യോക്കിയെ കുറെ നാൾ പാർത്ത ശേഷം ഗലാത്തിയിലും പ്രുഖ്യയിലും സഞ്ചരിച്ച് ശിഷ്യന്മാരെ ഉറപ്പിച്ചു. 18-ാം അധ്യായം 23-ാം വാക്യം. അപ്പല്ലോസ് സഭകൾ സന്ദർശിച്ചു. 18-ാം അധ്യായം 26-ാം വാക്യം. ഇനിയും ഉള്ള വാക്യം ഒന്ന് വായിക്കണം. പൗലോസ്ലിഹായുടെ എത്രമാത്രം അധ്വാനിക്കുന്നു എന്നുള്ളതാ. 2 കൊരിന്ത്യർ 11-ാം അധ്യായം 23 മുതലുള്ള വാക്യം താഴോട്ടൊന്ന് വായിച്ചേ. 2 കൊരിന്ത്യർ 11-ാം അധ്യായം 23 മുതലുള്ള വാക്യങ്ങള് പൗലോസ്ലിഹായെ പറ്റി അന്നാമ്മ അത് കോട്ട് ചെയ്യുകയാണ്.
ക്രിസ്തുവിന്റെ ശുശ്രൂഷക്കാരോ ഞാൻ ബുദ്ധിസമമായി സംസാരിക്കുന്നു, ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടി കൊണ്ടു, പലപ്പോഴും പ്രാണഭയത്തിലായി, യഹൂദരാൽ ഞാൻ ഒന്ന് 4 അടി 5 വട്ടം കൊണ്ടു, 3 വട്ടം കോരിനാലടി കൊണ്ടു, ഒരിക്കൽ കല്ലേറുകൊണ്ടു, 3 വട്ടം കപ്പൽ ചേരത്തിൽ അകപ്പെട്ടു, 1 രാപ്പകൽ വെള്ളത്തിൽ കഴിച്ചു. ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു, നദികളിലെ ആപത്ത്, കള്ളന്മാരുടെ ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്, അധ്വാനം, പ്രയാസം, പലവട്ടം ഉറക്കിളപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചതുകൂടാതെ എനിക്ക് ദിവസേന സർവസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എനിക്കും എന്ന തിരക്കും ഉണ്ട്.
നോക്കിയേ പൗലോസ് ശ്ലീഹായുടെ ജീവിതം ഇതൊന്നും ഒന്ന് മനസ്സിലാക്കിയിരിക്കാനായിട്ടാ ഞാൻ വായിപ്പിച്ചതേ. എത്രമാത്രം പ്രയാസത്തിലൂടായിരുന്നു ഇത് ഇത് വായിച്ചാൽ എത്രമാത്രം ഓരോ ശിഷ്യന്മാരും പ്രത്യേകിച്ച് ഓരോ സ്ലീഹായും എത്രമാത്രം ഭാരത്തിലൂടെ പോയി. അതുകൂടാതെ അദ്ദേഹം എല്ലാ സഭകളെയും പറ്റിയുള്ള ചിന്താഭാരം എന്ന തിരക്കും അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന്. അപ്പോ സഞ്ചാരവും സഭാസന്ദർശനവും മേലധികാരത്തിന്റെ മാനദണ്ഡങ്ങളാണെങ്കിൽ മേലുദ്ധരിച്ച വാക്യങ്ങളിൽ നിന്നും ആരാണ് യഥാർത്ഥം മേലധികാരി എന്ന് അച്ഛൻ പറഞ്ഞാട്ടെ, ഞാൻ ബഹുമാനപ്പെട്ട അച്ഛനോട് എന്താണ് പറയേണ്ടത്? ഇതൊക്കെ വെറും ബാലിശ്യങ്ങളായ വാദങ്ങളാണെന്ന് അന്നാമ്മ പറഞ്ഞ അച്ഛൻ പറഞ്ഞു. എന്നാലേ നാനാജാതി മതസ്ഥരെയും സഭയിൽ ചേർക്കാമെന്ന് ആഗ്രഹിക്കത്തക്കവണ്ണം പലതരം ജന്തുക്കളടങ്ങിയ തുപ്പട്ടി ദൈവം ആകാശത്തിൽ നിന്ന് ഇറക്കി കാണിച്ചത് പത്രോസിനെയല്ലേ? സ്ലീഹന്മാർ എല്ലാവരും സമന്മാരാണെന്നല്ലേ നീ പറയുന്നത്? എങ്കിൽ പത്രോസിനെ മാത്രം തുപ്പട്ടി കാണിച്ച് ഈ സഭാനിയമം ഗ്രഹിപ്പിച്ചത് എന്തുകൊണ്ടാണ്? അപ്പോൾ പത്രോസിന് ഏതോ ചില മേലധികാരം ഉണ്ടെന്ന് വ്യക്തമാകുന്നു. ഉടനെ അന്നാമ്മ പറയുക, ഈ കാര്യം വിവരിക്കുന്നത് നടപ്പുകളുടെ പുസ്തകം 10:13-16 വാക്യങ്ങളിലാണ്. അത് പത്രോസിനുണ്ടായ ഒരു ദർശനം മാത്രമാണ്. ആ ദർശനത്തിൽ നിന്നും നാനാജാതികളെയും സഭയിൽ ചേർക്കാമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതൊന്ന് വായിച്ചാട്ടെ, നമ്മൾ മുമ്പേ അത് പറഞ്ഞതാണ്, ആ ഭാഗം വീണ്ടും വരുന്നത് കൊണ്ടാണ് അന്നേരം ഞാൻ വായിപ്പിക്കാഞ്ഞത്. അപ്പോസ്തല പ്രവൃത്തി 10:13-16 വാക്യങ്ങൾ.
പത്രോസ് എഴുന്നേറ്റ് അറുത്തു തിന്നുക എന്നൊരു ശബ്ദമുണ്ടായി. അതിന് പത്രോസ്, ഒരിക്കലും പാടില്ല കർത്താവെ, മലിനമോ അശുദ്ധമോ ആയതൊന്നും ഞാൻ ഒരു നാളും തിന്നിട്ടില്ലല്ലോ. ആ ശബ്ദം രണ്ടാം പ്രാവശ്യം അവനോട്, ദൈവം
ശുദ്ധീകരിച്ചതിന്റെ 10 വാക്യങ്ങളൊന്നു 9 വാക്യം വായിച്ചു. അപ്പൊ കൃത്യമായിട്ട് ആ ഭാഗം ഒന്ന് വായിച്ചങ്ങ് പോവാം. 9 വാക്യം വായിച്ചു.
പിറ്റേന്നാൾ അവർ യാത്ര ചെയ്ത് പട്ടണത്തോട് സമീപിക്കുമ്പോൾ പത്രോസ് 6 നേരത്ത് പ്രാർത്ഥിപ്പാൻ വെൺമാടത്തിൽ കയറി. അവൻ വളരെ വിശന്നിട്ട് ഭക്ഷിപ്പാൻ ആഗ്രഹിച്ചു. അവർ ഒരുക്കുമ്പോഴേക്ക് അവനൊരു വിവശത വന്നു. ആകാശം തുറന്നിരിക്കുന്നതും വലിയൊരു തുപ്പട്ടി പോലെ 4 കെട്ടിയിട്ട് ഭൂമിയിലേക്ക് ഇറക്കി വിട്ട ഒരു പാത്രം വരുന്നതും അവൻ കണ്ടു. അതിൽ ഭൂമിയിലെ സകലവിധ നാൽക്കാരിയും ഇഴജാതിയും ആകാശത്തിലെ പറവയും ഉണ്ടായിരുന്നു. പത്രോസ് എഴുന്നേറ്റ് അറുത്തു തിന്നുക എന്നൊരു ശബ്ദമുണ്ടായി. അതിന് പത്രോസ്, ഒരിക്കലും പാടില്ല കർത്താവെ, മലിനമോ അശുദ്ധമോ ആയതൊന്നും ഞാൻ ഒരു നാളും തിന്നിട്ടില്ലല്ലോ. ആ ശബ്ദം രണ്ടാം പ്രാവശ്യം അവനോട്, ദൈവം വിശുദ്ധീകരിച്ചത് നീ മലിനമെന്ന് വിചാരിക്കരുത് എന്ന് പറഞ്ഞു. ഇങ്ങനെ 3 പ്രാവശ്യമുണ്ടായി. ഉടനെ പാത്രം തിരികെ ആകാശത്തിലേക്ക് വലിച്ചൊടുത്തു.
അങ്ങനെ ഇതിനെ പറ്റി ഒരു സംശയം പത്രോസിനുണ്ടായി. താഴോട്ട് കൊർന്നലിയോസിന്റെ വീട്ടിലോട്ട് പോകുന്നതാണ്, കൊർന്നലിയോസ് ജാതിയാണ്. പിന്നെ അടുത്ത വാക്യം വായിക്കുമ്പോൾ, 20 വാക്യം വായിക്കുമ്പോൾ, നീ എഴുന്നേറ്റ് ഇറങ്ങിച്ചെല്ലുക, ഞാൻ അവരെ അയച്ചതാകൊണ്ട് ഒന്നും സംശയിക്കാതെ അവരോടുകൂടെ പോകാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആദ്യമായി പത്രോസ് ജാതികളുടെ ഇടയിലേക്ക് സുവിശേഷം അറിയിക്കാൻ പോകുന്നത്. ഇതാണ് വിഷയം. അതായത് ഭൂമിയിലെ സകലവിധ നാൽക്കാലി എഴുജാതി ആകാശത്തിലെ പറവയും എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ ഇവരുടെ തോറ അനുസരിച്ച്, ലേവ്യ പുസ്തകം 10:11 ഒക്കെ അനുസരിച്ച്, ഒരിക്കലും നിഷിദ്ധമായിരിക്കുന്ന, ഹറാമായിരിക്കുന്ന ഒന്നിനെയും തിന്നാനായിട്ട് സാധ്യതയില്ലാത്തതാണ്. പക്ഷെ ദൈവം പറയുക, ഇതിനെല്ലാം ഞാൻ വിശുദ്ധീകരിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഇനി നിനക്ക് തിന്നുന്നതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞപ്പോൾ, ദൈവം ശുദ്ധീകരിച്ചതിനെ നീ അശുദ്ധമെന്ന് പറയരുത് എന്ന് പത്രോസിനോട് പറഞ്ഞപ്പോൾ പത്രോസിന് അതിന്റെ അർത്ഥം മനസ്സിലായി. ജാതികളെയും കൂടി ഉൾക്കൊള്ളണം എന്നുള്ളത്, ആ ഒരു ദർശനത്തോടു കൂടിയാണ് പത്രോസ് ജാതികളെയും കൂടി ഉൾക്കൊള്ളാനായിട്ട് തുടങ്ങിയത് എന്നുള്ളത് നമ്മൾ കാണുകയാണ്. അപ്പോ പത്രോസിനുണ്ടായ ഒരു ദർശനം മാത്രമാണ്, ദർശനം കണ്ടാൽ മേലധികാരിയാകുമെങ്കിൽ യോഹന്നാൻ സ്ലീഹായിരിക്കണം ഏറ്റവും വലിയ മേലധികാരി. എന്നാ പറയാം, ഇങ്ങനെ ഒരു ദർശനം കണ്ടത് മേലധികാരത്തിന് ചിഹ്നമാണെങ്കിൽ യോഹന്നാൻ സ്ലീഹായാണ്. കാരണം വെളിപാട് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന അനേകം ദർശനങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായതാണെന്ന് പറയുകയാണ്. പിന്നെ നഗരത്തിന്റെ വാതിലിന് 12 അടിസ്ഥാനവും അതിൽ കുഞ്ഞാടിന് 12 അപ്പോസ്തലന്മാരുടെ പേരുമുണ്ട്. വെളിപാട് 21:14 നഗരമാകുന്ന സഭയുടെ 12 അടിസ്ഥാനങ്ങളെയും അതിൽ ക്രിസ്തുവാകുന്ന കുഞ്ഞാടിന് 12 അപ്പോസ്തലന്മാരെയും വ്യത്യാസം കൂടാതെ സമന്മാരായി കണ്ടതും, അങ്ങനെ സ്ലീഹന്മാരിൽ വലിയവനെന്നോ എളിയവനെന്നോ മേലാവെന്നോ കീഴാവെന്നോ ഉള്ള യാതൊരു വ്യത്യാസവും ഇല്ലെന്ന് വ്യക്തമായി പഠിപ്പിച്ചതും യോഹന്നാനാണ്. ദർശനം കണ്ടതുകൊണ്ട് പത്രോസോ യോഹന്നാനോ ആരുടെയും മേലധികാരിയാകുന്നില്ല എന്ന് അന്നാമേട്ടുമാണ് അച്ഛൻ. എന്നാ വേറൊന്ന് പറയാം, മാനസാന്തര ശേഷം പൗലോസ് അറേബ്യയിലേക്ക് പോയി 3 താമസിച്ച ശേഷം മടങ്ങി വന്ന് പത്രോസിനെ കാണാൻ പോയതായും 15 ഒരുമിച്ച് താമസിച്ചതായും മറ്റും പൗലോസ് തന്നെ പറയുന്നു. ഗലാത്യർ 1:18 എന്ന് വായിച്ചേ.
3 കഴിഞ്ഞിട്ട് കേഫാവുമായി മുഖപരിചയമാകേണ്ടതിന് യെരുശലേമിലേക്ക് പോയി 15 അവനോടുകൂടെ പാർത്തു.
അത് ഞാൻ പറഞ്ഞല്ലോ, പൗലോസ് ആദ്യം ശിഷ്യന്മാരുടെ അടുക്കലൊന്നും പോകാതിരിക്കുകയായിരുന്നു. അത് ഗലാത്തി ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മൾ നേരത്തെ അത് കൂട്ടി പറഞ്ഞ കാര്യമാണ്. എന്നാൽ 3 വർഷം കഴിഞ്ഞ ശേഷം കേഫാവുമായിട്ട്, കേഫാവ് എന്ന് പറഞ്ഞാൽ പത്രോസ്, പത്രോസുമായിട്ട് മുഖപരിചയം ആകേണ്ടതിന് വന്നു എന്ന് കാണുന്നു. അതുകൊണ്ട് അച്ഛൻ പറയുകയാണ്, വിശുദ്ധ പത്രോസ് മേലധികാരി ആയതുകൊണ്ടല്ലേ പൗലോസ് മറ്റാരെയും കാണാൻ പോകാതെ പത്രോസിനെ തന്നെ കാണാൻ പോയതും 5 ദിവസം ഒരുമിച്ച് താമസിച്ചതെന്ന് ചോദ്യം. അന്നാമ പറഞ്ഞു, അതൊരു നല്ല വാദമാണല്ലോ അച്ഛാ, ആരെങ്കിലും ആരെങ്കിലും കാണാൻ പോവുകയോ കൂടെ താമസിക്കുകയോ ചെയ്താൽ ഉടനെ മേലധികാരിയാകുമോ? വിശുദ്ധ പത്രോസ് യോപ്പയിൽ തോൽക്കൊല്ലനായ ശീമോന്റെ കൂടെ 15 ദിവസം എല്ലാം വളരെ നാൾ പാർത്തു. പിന്നെ അപ്പോസ്തല പ്രവൃത്തി 9 അധ്യായം 43 വാക്യം. അതുകൊണ്ട് തോൽക്കൊല്ലനായ ശീമോൻ പത്രോസിന്റെ മേലധികാരിയായിരുന്നു എന്ന് സമ്മതിക്കാമോ എന്ന് മറുചോദ്യം. കേഫാവ് അന്ത്യോക്കിയിൽ വന്നാറേ അവനിൽ കുറ്റം കാണുകയാൽ ഞാൻ അഭിമുഖമായി അവനോട് എതിർത്ത് നിന്ന് യഹൂദനായ നീ യഹൂദ മര്യാദ പ്രകാരമല്ല ജാതികളുടെ മര്യാദ പ്രകാരം ജീവിക്കുന്നുവെങ്കിൽ നീ ജാതികളെ യഹൂദ മര്യാദ അനുസരിപ്പാൻ നിർബന്ധിക്കുന്ന എന്ത് എന്ന ഗലാത്തി ലേഖനം 2 അധ്യായം 11 മുതൽ 14 വരെ എന്നിങ്ങനെ പത്രോസിനെ ശാസിക്കുകയും എതിർക്കുകയും ചെയ്തിരുന്ന പൗലോസ് പത്രോസിനെ മേലധികാരിയായി വിചാരിച്ചു എന്നാണോ അച്ഛൻ പറയുന്നത്? ഗലാത്തി 2:11 മുതലുള്ള വാക്യം വായിച്ചേ.
എന്നാൽ കേഫാവ് അന്ത്യോക്യയിൽ വന്നാറേ അവന് കുറ്റം കാണുകയാൽ ഞാൻ അഭിമുഖമായി അവനോട് എതിർത്തു നിന്നു. യാക്കോബിന്റെ അടുക്കൽ നിന്ന് ചിലർ വരുമുണ്ടേ അവൻ ജാതികളോട് തിന്നു പോന്നു. അവർ വന്നപ്പോഴോ അവൻ പരിച്ഛേദനക്കാരെ ഭയപ്പെട്ട് പിൻവാങ്ങി തിരിഞ്ഞു നിന്നു. ശേഷം യഹൂദന്മാരും അവനോടുകൂടെ കപടം കാണിച്ചതുകൊണ്ട് ബർണബാസും അവരുടെ കപടത്താൽ തെറ്റിപ്പോകുവാൻ ഇടവന്നു.
പൗലോസ് ജാതികൾക്ക് വേണ്ടി നിലകൊണ്ടു, പത്രോസ് ആദ്യം ജാതികൾക്ക് വേണ്ടി നിലകൊണ്ടതാണ്. പിന്നീട് യാക്കോബ് വന്നതിന് ശേഷമൊക്കെ അവര് പിന്നെ ജാതികൾക്ക് വേണ്ടി നിലകൊള്ളുന്നില്ല. ഇതാണ് കണ്ട കുറ്റം. അത് വളരെ ശക്തമായി പൗലോസ് ലിഹ 12 അപ്പോസ്തലന്മാരിലില്ലാത്തയാളാണ് പൗലോസ്, എന്നിട്ടുപോലും പത്രോസിനോട് മുഖാമുഖം എതിർത്ത് നിന്നു എന്ന് നമ്മളിവിടെ കാണുകയും. അതുകൊണ്ട് അന്നാമ്മ അത് കോട്ട് ചെയ്തിട്ട് ചോദിച്ചു, അങ്ങനെ പത്രോസിനെ ശാസിക്കുകയും എതിർക്കുകയും ചെയ്തിരുന്ന പൗലോസ് പത്രോസിനെ മേലധികാരിയായി വിചാരിച്ചു എന്നാണോ അച്ഛൻ പറയുന്നതെന്ന് ചോദ്യം. ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരെക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല എന്ന് നിരൂപിക്കുന്നതിന് 2 കൊരിന്ത്യർ 11:5 പത്രോസ് പൗലോസ് ലീഹ പറയുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. തക്ഷണം തകരുന്ന നീർക്കുമളകൾ പോലെയും തൊട്ടാൽ പൊട്ടുന്ന ബലൂൺ പോലെയുമുള്ള വാദങ്ങളെ അച്ഛനും പറയുവാനുള്ളോ എന്ന് അന്നാമയുടെ ചോദ്യം. ഉടനെ അച്ഛൻ പറഞ്ഞു, ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ശേഷം കീപ്പായിക്കും പിന്നെ മറ്റു സ്ലീഹമാർഗം കാണപ്പെട്ടു എന്ന് പൗലോസ് എഴുതിയിരിക്കുന്നു. 1 കൊരിന്ത്യർ 15:5 വായിക്കാമോ? 1 കൊരിന്ത്യൻ 15:5
നമ്മുടെ പാപങ്ങൾക്ക് മൂന്നോട്ട് വായിക്കട്ടെ. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു. തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് കേഫാവിന് പിന്നെ 12 പേർക്ക് പ്രത്യക്ഷനായി എന്നിങ്ങനെ ഞാൻ ഗ്രഹിച്ചത് തന്നെ നിങ്ങൾക്ക് ആദ്യമായി ഏൽപ്പിച്ചു തന്നുവല്ലോ.
കേഫാവിനും പിന്നെ 12 പേർക്കും എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ആദ്യം കേഫാവിന് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നു. അതുകൊണ്ട് പൗലോസ് ലീഹ ഇങ്ങനെ എഴുതിയിരിക്കുന്നു 1 കൊരിന്ത്യർ 15:5. അതുകൊണ്ട് കീപ്പായ്ക്ക് ആദ്യമായി കാണപ്പെട്ടു എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നതിൽ നിന്നും കീപ്പ പ്രധാന ചുമതലക്കാരനും മേലധികാരിയാണെന്ന് സ്പഷ്ടമാകുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ വിശുദ്ധ പത്രോസിനെ തന്നെ ആദ്യമേ കണ്ട എന്താണ്? ഉടനെ അന്നാമ്മ, അച്ഛൻ പറഞ്ഞാട്ടെ, ഉയർത്തെഴുന്നേറ്റ ശേഷം കർത്താവ് ആർക്കാണ് ആദ്യമേ പ്രത്യക്ഷപ്പെട്ടത്? ഉടനെ അച്ഛൻ, പത്രോസിനാണെന്നല്ലേ 5-ാം വാക്യത്തിൽ കാണുന്നത്? ഉടനെ അന്നാമ്മയുടെ മറുചോദി, 7-ാം വാക്യത്തിൽ എന്താണ് കാണുന്നത്? ഇപ്പൊ വായിച്ചതിന്റെ താഴോട്ട് ഒന്ന് വായിച്ച് 7-ാം വാക്യം വായിച്ചേ. 1 കൊരിന്ത്യർ 15:7 ഒന്ന് അന്നാമ പറഞ്ഞ 7-ാം വാക്യം വായിക്കാൻ പറഞ്ഞു. ഒന്ന് അച്ഛൻ വായിച്ചു 7-ാം വാക്യത്തിലോ? ആ എനിക്ക് ആവശ്യമാണ് വായിച്ചു.
അനന്തരം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർക്കും എല്ലാവർക്കും പ്രത്യക്ഷനായി.
അപ്പം അവൻ യാക്കോബിനും പിന്നെ അപ്പോസ്തലന്മാർ എല്ലാവർക്കും പ്രത്യക്ഷനായി എന്നാണ് കാണുന്നത്. ഉടനെ അന്നാമ്മ ചോദിക്കുക, അപ്പോൾ യാക്കോബിന് ആദ്യമേ പ്രത്യക്ഷപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നതിനാൽ യാക്കോബും മേലധികാരിയാകണമല്ലോ. 2 മേലധികാരികൾ അധികം നിശ്ചയിച്ചിരുന്നോ? 5-ാം വാക്യത്തിൽ പത്രോസിന്റെ പേരും 7-ാം വാക്യത്തിൽ യാക്കോബിന്റെ പേരുമാണല്ലോ ആദ്യം പറഞ്ഞിരിക്കുന്നത്. സുവിശേഷങ്ങളിൽ ആദ്യം ആർക്ക് പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഒന്ന് അച്ഛൻ പറഞ്ഞു, ഇവർക്ക് 2 പേർക്കുമല്ല, മഗ്ദലന മറിയയ്ക്ക് പ്രത്യക്ഷമായി എന്നാണ്. യോഹന്നാന്റെ സുവിശേഷം 20:1 വായിച്ചേ. യോഹന്നാൻ 20:1.
മനുഷ്യപട്ടണിന്റെ ഒന്നാം നാൾ മക്കളക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറകൾ ചെന്ന് കല്ലറ വാതുക്കളിൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. അവൾ ഓടി സിമോൻ പത്രോസിന്റെയും യേശുവിന്റെ പ്രിയനായ മറ്റു ശിഷ്യന്റെയും അടുക്കൽ ചെന്ന് കർത്താവിനെ കല്ലറയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി അവനെ എവിടെ വെച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്ന് അവരോട് പറഞ്ഞു.
പിന്നീട് മറിയോട് പറയുക, പിന്നെ എന്നെ തുടർന്ന് ഞാൻ പിതാവിന്റെ സന്നിധിയിൽ പോയിട്ടില്ല, നീ ചെന്നിട്ട് ശിഷ്യന്മാരോട് പറയുക, ഞാൻ ഗലീലയ്ക്ക് പോയി എന്ന് പറയുക, അവിടേക്ക് വരാൻ പറയുക എന്ന് പറഞ്ഞു വിടുന്ന ഭാഗങ്ങളെ ബാക്കി താഴോട്ട് വായിക്കുന്നേ. അപ്പോൾ അന്നമ്മ പറയുക, സത്യം അതായിരിക്കെ. സാന്ദർഭികമായി പൗലോസ് എഴുതിയിട്ടുള്ള വ്യത്യസ്ത വാക്യങ്ങളിൽ ഒന്നിനെ മാത്രം ആശ്രയിച്ച് ഇല്ലാത്ത കാര്യം ഉണ്ടെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന എന്തിനാണ്? അവൻ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ രാവിലെ ഉയർത്തെഴുന്നേറ്റിട്ട് താൻ ഏഴ് ഭൂതങ്ങളെ പുറത്താക്കിയിരുന്ന മക്മലക്കാറ്റ് മറിയയ്ക്ക് ആദ്യം മർക്കോസ് 16:9 വായിച്ചേ.
അവൻ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം രാവിലെ ഉയർത്തെഴുന്നേറ്റിട്ട് താൻ ഏഴ് ഭൂതങ്ങളെ പുറത്താക്കിയിരുന്ന മക്മലക്കാരി മറിയയ്ക്ക് ആദ്യം പ്രത്യക്ഷനായി.
വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചേക്കോണ്, ആദ്യം മക്മലക്കാരി മറിയയ്ക്ക് പ്രത്യക്ഷനായി. അപ്പൊ യേശുവിനെ കല്ലറയെ കാണാഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരുന്ന മറിയയ്ക്ക് യേശു പ്രത്യക്ഷനായി, മറിയം എന്ന് വിളിക്കുകയും അവൾ ഗുരു എന്ന് പറയുകയും ചെയ്തു. യോഹന്നാൻ 20:16. അപ്പൊ അത് വായിക്കണമെന്നില്ല. അപ്പൊ ഇക്കാര്യം ഇത്ര സ്പഷ്ടമായി സുവിശേഷങ്ങൾ കാണുമ്പോൾ അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് കൊരിന്ത്യ ലേഖനത്തിലെ പരസ്പര വിരുദ്ധമായ രണ്ട് വാക്യങ്ങളിൽ ഒന്നിനെ മാത്രം ആശ്രയിച്ച് വിശുദ്ധ പത്രോസിന്റെയും അദ്ദേഹത്തിൽ കൂടി പാദ്രിക്കീസിന്റെയും മേലധികാരം സ്ഥാപിക്കാമെന്ന് വ്യാമോഹിക്കുന്നത് ശരിയല്ലെന്ന് പറയണ്ടല്ലോ. പ്രിയപ്പെട്ട അച്ഛൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ വാദിക്കുന്നത്? അച്ഛൻ പറഞ്ഞു, പാദ്രിക്കീസിന് മലങ്കര സഭയുടെ മേൽ എന്തെങ്കിലും അധികാരമുണ്ടെന്ന് വാദിക്കുകയോ സ്ഥാപിക്കുകയോ ചെയ്യണമെങ്കിൽ പത്രോസിന് കുറെയെങ്കിലും മേലധികാരം ഉണ്ടായിരുന്നു, അധികാരം പിന്തുടർച്ചക്കാരായ പാദ്രിക്കീസിന് ലഭിച്ചിട്ടുണ്ടെന്ന് സമർത്ഥിക്കണം. അതിനുള്ള ബന്ധപ്പാടിലാണ് ഇന്ന് പാദ്രിക്കീസ് കക്ഷിക്കാർ ചരിക്കുന്നത്. ഉടനെ എന്നാമ പറയുക, അതിന്റെ കഥയും കഴമ്പും ഇല്ലാതെ നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ചവറ്റുകുട്ടയിൽ കിടന്ന് ദ്രവിച്ചു തുടങ്ങിയ റോമൻ വാദങ്ങളെ ഇവർ പൊക്കിക്കൊണ്ടിപ്പോൾ വരുന്ന എന്തിന്? ഞാൻ വീണ്ടും പറയുന്നു, ഇതെഴുതപ്പെട്ട സാഹചര്യം അന്ന് വളരെ ശക്തമായി, സഭാ വഴക്കുകളും കാര്യങ്ങളും ഒക്കെ ശക്തമായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് എഴുതപ്പെട്ടത്. നമ്മളിപ്പോൾ ആ ഒരു അർത്ഥത്തിൽ അതിനെ കാണാതെ പത്രോസിന്റെ ആ ഒരു അപ്രമാദിത്വം എന്നുള്ളത് എപ്പോഴും എല്ലാ സഭയും, കത്തോലിക്ക സഭയും പത്രോസിന്റെ അപ്രമാദിത്വത്തെ അംഗീകരിക്കാനായിട്ടുള്ള സാധ്യതയുള്ള എല്ലാവരും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. അതിനുള്ള എതിർവാദമായിട്ട് മാത്രം, എന്തുകൊണ്ട് നമ്മളത് അംഗീകരിക്കുന്നില്ല, പത്രോസ് സഭയ്ക്ക് എന്താണ് നിലപാട് എന്നുള്ളത് മാത്രം, ആ അർത്ഥത്തിൽ മാത്രമേ ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾ കാണാവൂ എന്നുള്ളത് വീണ്ടും ഞാൻ അപേക്ഷിക്കുന്നു. അതുകൊണ്ട് വല്ല കാര്യസാധ്യതയുണ്ടോ? ശ്ലീഹന്മാർ എല്ലാവരോടും സമന്മാരായിരുന്നുവെന്നും ആരെയും ആരുടെയും മേലാവായിട്ട് കർത്താവ് നിയമിച്ചിട്ടില്ലായിരുന്നുവെന്നും അവർ സ്നേഹത്തോടും ഐക്യമായും ക്രിസ്തീയ കൂട്ടായ്മ പ്രവർത്തിച്ചിരുന്നുവെന്നും ഇന്നും അതാണ് ആവശ്യമെന്നുള്ള സത്യം ഇവർ സമ്മതിച്ച് പ്രവർത്തിക്കുകയല്ലേ അനുഗ്രഹകരമായിട്ടുള്ളത്? അച്ഛൻ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല അന്നാമ്മേ, ഇനിയുള്ള എന്റെ ശ്രമം അതിനുവേണ്ടിയാണ്. അച്ഛന്റെ വാദഗതികളെല്ലാം കഴിഞ്ഞു. അന്നാമ്മ പറയുക, യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പത്രോസ്, 1 പത്രോസ് 1:1, യേശു ക്രിസ്തുവിന്റെ ദാസനും അപ്പോസ്തലനുമായ പത്രോസ്, 2 പത്രോസ് 1:1, ഒരു കൂട്ടുമൂപ്പിനും ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിന് സാക്ഷിയുമായി ഞാൻ, 1 പത്രോസ് 5:1, എന്നിങ്ങനെ താനൊരു കൂട്ടുമൂപ്പൻ, സഹപ്രവർത്തകൻ മാത്രമാണെന്ന് വിശുദ്ധ പത്രോസ് സ്വയം സമ്മതിച്ച് പറയുമ്പോൾ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിനും സത്യത്തിനും വിപരീതമായി മേലധികാരിയും പരമാധികാരിയുമാക്കാൻ ഇവർ പാഴ്വേല ചെയ്യുന്ന എന്തിനാണ്? അച്ഛനേതായാലും അതിൽ നിന്നും പിന്മാറുന്നു എന്നറിയുന്നത് സന്തോഷകരമാണ്. പിന്നെ പാപ്പൻ വരുന്നു, കൊച്ചമ്മയെ കാപ്പി എടുത്തു വെച്ചു, നല്ല ഒന്നാന്തര ഇന്ത്യൻ കാപ്പി, ഇന്ത്യൻ പലഹാരങ്ങളും. അച്ഛു പാപ്പം പറയാമല്ലോ, കൊച്ചമ്മയ്ക്ക് ശീമക്കാപ്പി കണ്ടുകൂടാ എന്ന് പറഞ്ഞാല്, ശീമ എന്ന് പറയുന്നത് പുറത്തു നിന്നുള്ളതും പത്രോസിന്റെ അധികാര സീമയിൽ നിന്ന് വരുന്നതുമായതുകൊണ്ട് ആ ഒരർത്ഥത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അന്നാമ്മ പറയുന്നു, അച്ഛാ വന്നാട്ടെ കാപ്പി കുടിക്കാം എന്ന് പറഞ്ഞ് എല്ലാവരും ചിരിക്കുന്നു, എല്ലാവരും കൂടെ കാപ്പി കുടിക്കുന്നതായിട്ട് പറഞ്ഞാണ് അവിടെ അവസാനിപ്പിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു ശിഷ്യനെ, മേലധികാരിയെ, എല്ലാവർക്കും, ഞാൻ കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചതുപോലെ എല്ലാവർക്കും ദൈവത്തിന്റെ സന്നിധിയിൽ വളരെ അതിശ്രേഷ്ഠമായ സ്ഥാനം എല്ലാവർക്കും ഉണ്ട്. എന്നാൽ യേശുമ്പുരാൻ ഏതെങ്കിലും ഒരു ശിഷ്യനെ ഒന്നാം സ്ഥാനത്ത് ആക്കി വെച്ചില്ല, തന്നെയുമല്ല നിങ്ങളിൽ ഒന്നാമനാകാൻ ഇച്ഛിക്കുന്നവനല്ല നിങ്ങളുടെ ശുശ്രൂഷക്കാരനാകണമെന്ന് പറഞ്ഞുകൊണ്ട് അരയിൽ തൂവാല ചുറ്റി കർത്താവ് ശിഷ്യന്മാരുടെ പാദം കഴുകി. അതുകൊണ്ട് തീർച്ചയായിട്ടും പത്രോസിന് അവരുടെ പ്രായത്തിൽ ഏറ്റവും മൂപ്പുള്ള ആൾ തന്നെയാണ് പത്രോസ്. അതുകൊണ്ട് മറ്റു ശിഷ്യന്മാരെക്കാൾ ഉപരി എന്തെങ്കിലും ഒരു മേലധികാരം പത്രോസിനുണ്ടെന്ന് തെളിയുന്നില്ല. വളരെ വിശദമായി ഇത്ര മനോഹരമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്നതെന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു. വളരെ വിശദമായിട്ടുള്ള ഭാഗങ്ങളാണ് ഇതിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരു 4-5 മിനിറ്റുകൾ കൂടി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് അടുത്ത പ്രൊഫഷൻ ഓഫ് ദി ഹോളി സ്പിരിറ്റ് ആണ് അടുത്തത്. പരിശുദ്ധാത്മാവിന്റെ പുറപ്പാട് എന്നുള്ള അധ്യായമാണ്. അതെനിക്ക് തോന്നുന്നു ഒരു ഇൻട്രൊഡക്ഷൻ ഒന്ന് ഭംഗിയായിട്ട് നൽകി അതൊരു ഒരു ഒരു റെക്കോർഡിങ്ങിൽ തന്നെ അത് കിടക്കുന്നതായിരിക്കും നല്ലത്. പിന്നീട് നമുക്കൊന്ന് റെഫർ ചെയ്യാനായിട്ടും അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഇന്ന് അതിനുവേണ്ടി സമയമില്ലാത്തതുകൊണ്ട് നമ്മുടെ ക്ലാസ് ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ വീണ്ടും ഓർപ്പിക്കുന്ന നിങ്ങൾക്കുള്ള സംശയങ്ങളൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. നിങ്ങൾക്ക് പല പല വിഷയങ്ങളെപ്പറ്റി സംശയങ്ങൾ കാണും, പഠിക്കുന്ന വിഷയങ്ങളെപ്പറ്റിയോ അല്ലാതെയൊക്കെയുള്ള സംശയങ്ങൾ തീർച്ചയായിട്ടും ശാന്തമ്മയോ ജിജിയുടെയോ അല്ലെങ്കിൽ എൻ്റെ പേഴ്സണലായിട്ടുള്ള മെയിലിലോ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് തന്നാൽ തീർച്ചയായിട്ടും എന്നെ കൊണ്ട് അറിയാവുന്ന രീതിയിൽ ഞാനത് മറുപടി പറയാനായിട്ട് ശ്രമിക്കാം. എനിക്കറിയാത്ത വിഷയങ്ങളാണെ പഠിച്ച് മറുപടി പറയാനായിട്ട് ശ്രമിക്കാം. നേരത്തെ അത് കിട്ടുവാണെങ്കിൽ ഒരു നമ്മളിപ്പം വ്യാഴാഴ്ച ആണല്ലോ ഇത് എടുക്കുന്നത്. ഇപ്പം നിങ്ങൾ ശനിയാഴ്ചക്കകമായിട്ട് അല്ലെങ്കിൽ തിങ്കളാഴ്ചക്കകമായിട്ടോ ഒക്കെ ഒന്ന് അയക്കുവാണെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കാനായിട്ട് സാധിക്കും. കുറെ നാളുകളായി നേരത്തെ സംശയങ്ങളൊക്കെ പലരും എഴുതുമായിരുന്നു. ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് സംശയങ്ങൾ ഒരാള് ഇപ്പൊ സംശയം എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞ അടുത്ത എനിക്കത് മെയില് അത് കിട്ടിയിട്ടില്ല. അത് വീണ്ടും ഒന്നുകൂടെ ഫോർവേഡ് ചെയ്ത് തരണം. അടുത്ത ആഴ്ചയിൽ അതിനെപ്പറ്റി മറുപടി ഈ പരിശുദ്ധാത്മാവിന്റെ പുറപ്പാട് എന്നുള്ള അധ്യായം കഴിയുമ്പോൾ അവര് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം നൽകാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കുകയും ചെയ്യാം. നിങ്ങളുടെ ശ്രേഷ്ഠമായ പ്രാർത്ഥനയിൽ ബലഹീനത ഞങ്ങളെയും കൂടി ഓർക്കണമേ. വേറെ എന്തെങ്കിലും
പറയാനായിട്ടുണ്ട് ഗൃഹത്തോടെ സഹായിച്ചു കേട്ട വചനങ്ങൾക്കായ ദൈവം ചെയ്യുന്നു. പ്രിയച്ഛനെ ശക്തീകരിച്ച കൃപക്കായിട്ട് നന്ദിയോടെ ഓർക്കുന്നു. അച്ഛനെ കുടുംബത്തെയും ഓർക്കുന്നു. ശുശ്രൂഷകളൊക്കെ നിന്നായിരിക്കണമേ. ദൈവയോടെ ആയിരുന്നു ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തവരെ ഓർത്തു പ്രാർത്ഥിക്കുന്നു. കുടുംബമായി അവിടുത്തെ ബന്ധമുള്ള കാര്യങ്ങളിൽ ഓർത്തു പ്രാർത്ഥിക്കുന്നു. ആവശ്യങ്ങളിൽ അവിടുന്ന് താങ്ങായി തങ്ങളായി കൊണ്ടിരിക്കണമേ. രോഗികളായിരിക്കുന്നവരെ ഓർത്തു പ്രാർത്ഥിക്കുന്നു. താങ്ങണമേ. രോഗക്കിടക്കയിൽ അവിടുത്തെ സന്നിധ്യം തിരിച്ചറിയുവാൻ്റെ കൊണ്ടും സഹായിക്കണമേ. ഇടവാങ്ങി പോയിരിക്കുന്ന ഒരു ഇമ്പം കൊണ്ട് വർദ്ധിച്ചന്വേഷിപ്പിക്കണമേ. മറുത്തവരും പ്രസ്ഥാനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നേതൃത്വം നൽകുന്നവരെ ഓർക്കുന്നു. ദൈവത്തിന്റെ വിവിധ നിലകളിൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവയുടെ അധ്വാനങ്ങൾക്ക് 30-60-100 മിനിറ്റായിട്ട് വാഴകളെ പ്രാപിപ്പാൻ തന്നെ സഹായിക്കണമേ. ഇടവാങ്ങി പോയിരിക്കുന്ന ഇമ്പങ്ങളുടെ പ്രതീക്ഷിക്കണമേ. ദൈവം രാത്രി പ്രോട്ടായിരിക്കണമേ. ഞങ്ങളുടെ ക്ലാസ്സുകൾ അനുഗ്രഹരമായി ദൈവമേ അത് തീരുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ കൂടുതൽ അത് ജീവിപ്പിക്കുവാൻ തന്നെ സഹായിക്കണമേ. വ്യവസായങ്ങൾ കേൾക്കുകയും പിടിക്കുകയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും ഓർക്കുന്നു. അനുഗ്രഹത്തോടെ അത് തിരിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ അത് പ്രതിഫലിപ്പിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ വളർത്തണമേ. കൃപയിൽ പുതിയണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിന്റെ പരിശുദ്ധ രൂഹായിക്കുന്ന ആളും ചെലുത്താനായിട്ട് തന്നെ ആശീർവാദം
സംസ്കൃതവാസം കൂട്ടായ്മ ഞങ്ങളെല്ലാവരുടെ മേലും കർത്താവ് പ്രസ്ഥാനത്തോടും പ്രവർത്തകരോടും അല്പമായി അധികമായി ഇതുമായിട്ട് സഹകരിക്കുന്ന എല്ലാവരോടും ഈ ക്ലാസ്സിൽ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരോടും ഞങ്ങളുടെ വാങ്ങിപ്പോരുടെ ആത്മാക്കളോടും എന്നും വന്നേക്കും വർദ്ധിച്ചിരിക്കുമാറാകണമേ.
എല്ലാവരോടുമുള്ള താങ്ക്സ് അറിയിക്കുന്നു. അടുത്ത ആഴ്ചയിലും എല്ലാവരും സംബന്ധിക്കണം. തിരഞ്ഞെടുപ്പുള്ള ആളുകളെ സംബന്ധിപ്പിക്കുകയും ചെയ്യണമെന്നുള്ളത് അത്
ഗുഡ് നൈറ്റ്.